hand, warm greetings to you all in the precious name of the Lord and Savior Jesus Christ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു.
This is the seventh class.
നമ്മുടെ പഠന പരമ്പരയുടെ ഏഴാമത്തെ ക്ലാസ്സിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്.
May we go through what we have seen in the past six classes.
കഴിഞ്ഞ ആറ് ക്ലാസ്സുകളിൽ നാം പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം.
We saw the pre-church conviction before the existence of church was there.
സഭാ രൂപീകരണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ദൃഢവിശ്വാസങ്ങളെ കുറിച്ച് നാം കാണുകയുണ്ടായി.
And in that we saw three convictions. Number one, conviction of the resurrection of Lord Jesus Christ.
അത്തരത്തിലുള്ള മൂന്ന് ദൃഢവിശ്വാസങ്ങൾ നാം കണ്ടു. അതിലൊന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ്.
And then we saw the conviction of prayer as they were waiting.
രണ്ടാമതായിട്ട് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലുള്ള അവർക്ക് ലഭിച്ച ബോധ്യം അല്ലെങ്കിൽ ദൃഢവിശ്വാസം അവർ കാത്തിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്നു.
നമ്പർ 3, it was the conviction of the Old Testament prophecy that needed to be fulfilled.
മൂന്നാമതായിട്ട് പഴയ നിയമ പ്രവചനങ്ങൾ നിവർത്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ദൃഢവിശ്വാസം.
Then after that it was post church convictions.
അതിനുശേഷം സഭാ രൂപീകരണത്തിന് ശേഷമുള്ള ദൃഢവിശ്വാസങ്ങളെ കുറിച്ചാണ് നാം കണ്ടത്.
നമ്പർ 1,
ഒന്നാമതായിട്ട്
കൺവിക്ഷൻ ഓഫ് ദി പ്രോമിസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ദാനം എന്നുള്ള ദൃഢവിശ്വാസമാണ് നാം കണ്ടത്.
And then we saw the conviction of the preaching of the word from Acts chapter 2.
രണ്ടാമതായിട്ട് പ്രവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്ന് ദൈവവചനത്തിന്റെ പ്രസംഗത്തിന്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ആ ദൃഢവിശ്വാസം.
And then from various chapters we saw the early church how they devoted time in prayer.
അതിനുശേഷം വിവിധ അധ്യായങ്ങളിൽ കൂടി പ്രാർത്ഥനയിൽ ആദിമ സഭ എങ്ങനെ സമയം ചെലവഴിച്ചു എന്നുള്ളത് നാം കാണുകയുണ്ടായി.
What was the content of their prayer?
എന്തായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം?
And what is our content of prayer? In our life
inna nammude jeevithathil nammude prarthanayude ulladakkam endanu.
Then we saw the conviction of sin and its consequences.
Rendamathu pinneedu nam kandathu paapathe kurichulla dridhavishwasam, adayathu paapavum adinte anathara phalathe kurichundayirna bodhyam.
And then we saw the fifth one, conviction of salvation for the lost souls.
Anjamathayitte nashtapetta aathmakkale kurichulla avarude bharam adine kurichu avarkkundayirna bodhyam.
Now these were the convictions pre-church and post-church.
Ee കാര്യങ്ങളായിരുന്നു സഭാ രൂപീകരണത്തിന് മുമ്പും പിൻപും ഉണ്ടായിരുന്ന ദൃഢവിശ്വാസികൾ അല്ലെങ്കിൽ സഭയ്ക്കുണ്ടായിരുന്ന ബോധ്യങ്ങൾ.
ലാസ്റ്റ് വീക്ക് വി സോ ദി അസംബ്ലി ഡിസ്റ്റിങ്ക്റ്റീവ്സ്.
കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത് നമ്മുടെ സഭാ കൂടിയിരുവുകളുടെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ സവിശേഷതകളെ കുറിച്ചാണ്.
വൈ അവർ അസംബ്ലി ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രോം അതർ ഗാദറിംഗ്.
എന്തുകൊണ്ട് നമ്മുടെ കൂടിയിരുവുകൾ മറ്റ് കൂടിയുരുകളെക്കാൾ സവിശേഷതയുള്ളതാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തുകൊണ്ട് നാം വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് നാം കാണുകയുണ്ടായി.
വി സോ ദി ബ്രീഫ് ഹിസ്റ്ററി ലാസ്റ്റ് വീക്ക്.
കഴിഞ്ഞ ആഴ്ചയിൽ നാം ചുരുക്കമായിട്ട് നമ്മുടെ ചരിത്രത്തെ കുറിച്ച് നോക്കിയുണ്ടായി.
ആൻഡ് ടു പോയിന്റ്സ് ഇൻ ദാറ്റ്.
അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുകയുണ്ടായി.
ക്രൈസ്റ്റ് ദ ഗാദറിംഗ് സെന്റർ ഓഫ് ഹിസ് പീപ്പിൾ.
നമ്മുടെ കൂടിയുരുവുകളുടെ പ്രധാന കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു.
ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് സ്പിരിച്വൽ ട്രൂത്ത് to which we cling on.
അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നാം മുറുകെ പറ്റുന്ന വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയമാണ്.
The second one,
രണ്ടാമതായിട്ട്
our assembly is independent and undenominational.
നമ്മുടെ സഭാ കൂടിയിരുവുകൾ സാമുദായികപരമായിട്ടുള്ളതല്ല, മറിച്ച് അത് സ്വതന്ത്രവുമായിട്ടുള്ളതാണ് എന്ന് നാം കാണുകയുണ്ടായി.
Right. Now these things we have listened over the years many times.
ഈ കാര്യങ്ങൾ നാം കഴിഞ്ഞ വർഷങ്ങളിൽ പല ആവർത്തി കേട്ടിട്ടുള്ളതാണ്.
We may have listened.
ഒരു പക്ഷേ നാം കേട്ടിട്ടുണ്ടായിരിക്കാം.
I'd like to make a statement like this.
ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുവാനായിട്ട് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു.
We feel proud that we are not like other gatherings.
നാം മറ്റുള്ള കൂടിയിരുവുകളെ പോലെ അല്ല എന്നുള്ളതിൽ നാം അഭിമാനിക്കുന്നുണ്ട്.
But we should also think that we are also not like first century apostolic church.
എന്നാൽ നാം ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്ന സഭാ കൂടിയിരുവിനെ പോലെ അല്ല നാം എന്നുള്ള കാര്യവും നാം ഓർത്തിരിക്കണം.
Did you get that?
ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ?
We were very happy today.
ഇന്ന് നാം വളരെയധികം സന്തോഷമുള്ളവരാണ്.
We say boldly that we are distinct and we are not like other gatherings.
വളരെ ധൈര്യത്തോടു കൂടി നാം പറയും നാം മറ്റുള്ള കൂടിയിരുവുകളെ പോലെ അല്ല എന്ന് നാം പറയാറുണ്ട്.
But we also have to say and accept one thing.
എന്നാൽ നാം വേറൊരു കാര്യം കൂടി അതിനോട് ചേർന്ന് പറയുകയും സമ്മതിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്.
We are also not like the apostolic first century church.
ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ പോലെ അല്ല ഇന്ന് നാം എന്നുള്ള കാര്യവും നാം സമ്മതിക്കണം.
And hence the need for such a top topic for study.
അതുകൊണ്ടാണ് ഇതുപോലുള്ള വിഷയങ്ങൾ വീണ്ടും നാം പഠിക്കേണ്ടുന്നതിന്റെ അനിവാര്യത ഇന്നുണ്ടായിരിക്കുന്നത്.
It all starts from conviction.
ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത്.
So from conviction they went to conversion, the first century church.
അവർക്കുണ്ടായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടായി.
From conversion they went to transformation, radical transformation.
അതിനുശേഷം അവരുടെ ജീവിതത്തിന് ഒരു സമൂലമായ രൂപാന്തരം ഉണ്ടാകുവാനിടയായി തീർന്നു.
From transformation they went to proclamation.
ജീവിതത്തിന്റെ രൂപാന്തരത്തിന് ശേഷം അവർ വിശ്വാസം അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച സുവിശേഷം പ്രഖ്യാപിക്കുവാനായിട്ട് അവർ കടന്നുപോയി.
So what was the basis of these four steps?
എന്തായിരുന്നു ഈ നാല് പടികളുടെ അടിസ്ഥാനമായിട്ടിരുന്നത്?
Our Lord Jesus Christ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
And the word of God.
ദൈവത്തിന്റെ വചനം.
And the power of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തി.
Now let us accept one thing today.
ഇന്ന് രാത്രി നാം ഒരു കാര്യം സമ്മതിക്കേണ്ടതായിട്ടുണ്ട്.
We hear and hear and learn the word.
നാം ദൈവവചനം തുടരെ തുടരെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നു.
In the coming years also servant of God will be coming here and they'll be preaching and teaching the word.
വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസന്മാർ വരികയും വീണ്ടും ദൈവവചനം ഇവിടെ പ്രസംഗിക്കപ്പെടുകയും ചെയ്യും.
Now what is our mindset towards all this?
ഈ കാര്യങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു?
We may grade the preacher in a scale, he's like this, okay fine, there's no problem.
ഒരു വശത്തിൽ നാം പ്രസംഗരെ വിവിധ നിലകളിൽ അളക്കുമായിരിക്കും, അതിനകത്ത് തെറ്റൊന്നുമില്ല.
But the question is,
എന്നാൽ പ്രസക്തമായ ചോദ്യം എന്തെന്നാൽ,
what changes it has brought to my life and my family and my family?
എന്റെ ജീവിതത്തിനും എന്റെ കുടുംബജീവിതത്തിനും എന്റെ സഭാജീവിതത്തിനും അതെന്ത് മാറ്റം വരുത്തി എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം.
Do I allow the Holy Spirit to transform me?
എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുവദിക്കുന്നുണ്ടോ?
That is the question.
അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം.
Do I allow the Spirit of God to have a divine intervention in my life?
എന്റെ ജീവിതത്തിൽ ദിവ്യമായ ഒരു ഇടപെടലിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുവദിക്കുന്നു.
Do I allow a divine intervention in my family life?
എന്റെ കുടുംബ ജീവിതത്തിൽ ദൈവികമായ ഒരു ഇടപെടലിനെ ഞാൻ അനുവദിക്കുന്നുണ്ടോ?
Do I allow our Lord Jesus Christ to have a divine intervention in our assembly life?
കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നമ്മുടെ സഭാ ജീവിതത്തിൽ അവൻ ഇടപെടുവാൻ നാം അനുവദിക്കുന്നുണ്ടോ?
That is a very strong question that should come to us this evening.
ഇന്ന് രാത്രി വളരെ ശക്തമായി നമ്മളിലേക്ക് വരുന്ന ചോദ്യങ്ങൾ അതാ.
Will we allow the Spirit of God to move us?
നമ്മെ ഒന്ന് ചലിപ്പിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കുന്നുണ്ടോ?
Let's do that.
അത് അതിന് നാം അനുവദിക്കണം.
And then if you do that we will coming to very much close to the first century church.
നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആദിമ സഭയോടുള്ള ബന്ധത്തിൽ നാം വളരെയധികം അടുത്ത് അല്ലെങ്കിൽ അവരുമായി സാമീപ്യമുള്ളവരായി തീരും.
Okay, now I left something in the last class.
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്.
I left that the our gatherings are independent.
നാം കൂടി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടി വരവുകൾ സ്വതന്ത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു.
Okay, now independent does not mean that a local assembly should de-link itself from other assemblies.
സ്വതന്ത്രമാണ് എന്ന് പറയുന്നതിൽ നിന്നും മറ്റ് സഭകളുമായി യാതൊരു ബന്ധവുമില്ലാതെ വേറിട്ട് നിൽക്കണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം.
When I say other assemblies, I mean brethren assemblies.
മറ്റ് സഭകൾ മറ്റ് കൂടിയൊരുകൾ എന്ന് ഞാൻ പറയുമ്പോൾ ബ്രദറൻ സഭകളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്.
So there is a spiritual relationship amongst us in these local assemblies.
സ്ഥലം സഭകൾ തമ്മിൽ ആത്മീയമായ ഒരു ബന്ധം പരസ്പരം ഉണ്ട് എന്നുള്ളത് നാം അറിയണം.
So what is the basic words for that in the Bible?
വേദപുസ്തകത്തിൽ നമുക്ക് അതിന് ലഭ്യമാകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വാക്യങ്ങൾ ഏതൊക്കെയാണ്?
Jude verse 3, that is the basis words where we have a linkage with other local churches of assembly gathering.
യൂദയുടെ ലേഖനം 3-ാം അധ്യായമാണ് മറ്റ് സ്ഥലം സഭകളുമായി നാം പുലർത്തേണ്ടുന്ന ബന്ധത്തിന് അടിസ്ഥാനമായി നമുക്ക് കാണപ്പെടുന്ന വാക്യം.
ബിക്കോസ് വി ഷെയർ എ കോമൺ സാൽവേഷൻ,
കാരണം നാം ഒരു രക്ഷ നാം പൊതുവായിട്ട് പങ്കുവെക്കുകയാണ്.
ആൻഡ് നെക്സ്റ്റ് വൺ,
രണ്ടാമതായിട്ട്,
വി ഓൾ എക്നോളജ് വൺ ലോർഡ് ദാറ്റ് വി റീഡ് ഇൻ എഫീഷ്യൻസ് 4:5.
നാം ഒരു ആളിനെ കർത്താവായി അംഗീകരിക്കുന്നു, അത് എഫീഷ്യൻസ് ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
വൺ ലോർഡ് വൺ ഫെയ്ത്ത് വൺ ബാപ്റ്റിസം, ഇറ്റ് ഈസ് റിട്ടൻ ദേർ.
ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു സ്നാനം എന്ന് നാം അവിടെ വായിക്കുന്നു.
ദെൻ ദ തേർഡ് വൺ ഈസ് വി ഓൾ ഹാവ് ദി ഇൻഡ്വെല്ലിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. 1 Corinthians chapter 12.
മൂന്നാമതായിട്ട് 1 Corinthians 12 നാം കാണുന്നു, നാം ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു, ഒരു ആത്മാവിനാൽ അധിവസിക്കപ്പെട്ടിരിക്കുന്നു.
And fourth, we have instructions of the inspired word of God.
നാലാമതായിട്ട് ദൈവത്തിന്റെ വചനം, ദൈവനിശ്വാസ്യമായ വചനത്തിന്റെ പ്രബോധനം നമുക്ക് ലഭിക്കുന്നു.
നമ്പർ 5,
5-ാമതായിട്ട്,
we share one purpose, that is the proclamation of the Lord Jesus Christ and his gospel.
നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ട് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രഖ്യാപനമാണ്.
Independent does not mean to be belittled. linked.
സ്വതന്ത്രം എന്ന് പറയുന്നത് കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയല്ല.
When we say independent, it means the local church is autonomous in its functioning.
സ്വതന്ത്രം എന്ന് പറയുന്നത് കൊണ്ട് ഒരു സ്ഥലം സഭയുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ സഭയിലെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സഭയിലെ ക്രമങ്ങൾ മറ്റുള്ളവരിൽ നിന്നും സ്വതന്ത്രമാണ് എന്നുള്ളതാണ്.
Try maximum if there is a problem the local assembly to solve inside the local assembly.
ഒരു സ്ഥലം സഭയിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ സ്ഥലം സഭയിൽ തന്നെ അത് പരിഹരിക്കപ്പെടുവാനായിട്ട് ശ്രമിക്കണം.
So there is a spiritual relationship between assemblies on the basis of these truths.
ഈ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥലം സഭകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, പരസ്പരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കണം.
നമ്പർ 1.
ഒന്നാമത്.
നമ്പർ 2, there is a practical fellowship between assemblies.
രണ്ടാമതായിട്ട് പ്രായോഗിക തലത്തിൽ സഭകൾ തമ്മിൽ ഒരു കൂട്ടായ്മ ബന്ധമുണ്ട്.
നമ്പർ 1.
ഒന്നാമത്,
വി ഷുഡ് റിസീവ് ഓൾ ദോസ് ഹും ക്രൈസ്റ്റ് ഹാഡ് റിസീവ്ഡ്. റോമൻസ് 15:7.
റോമാലേഖനം 15:7 നാം വായിക്കുന്ന പോലെ കർത്താവ് സ്വീകരിച്ചവരെ നാം പരസ്പരം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്.
നമ്പർ 2.
രണ്ടാമതായിട്ട്,
അക്സെപ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഗിഫ്റ്റഡ് സെർവന്റ്സ് ഓഫ് ക്രൈസ്റ്റ്.
ദൈവത്തിന്റെ കർത്താവിന്റെ വരം ലഭിച്ചിരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷക്കാരെ നാം അംഗീകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണം.
നമ്പർ 3.
മൂന്നാമതായിട്ട്,
ലെറ്റർ ഓഫ് കമൻഡേഷൻ ഫോർ ട്രാവലിംഗ് ക്രിസ്ത്യൻ അൺനോൺ ടു ദേർ ഡെസ്റ്റിനേഷൻ.
അറിവില്ലാത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് കടന്നു പോകുന്ന സ്ഥലത്തേക്ക് വിശ്വാസികൾ കടന്നു പോകുമ്പോൾ അവർക്ക് ഒരു ശുപാർശ കത്ത് കൊടുക്കുക.
വി ഹാവ് എ പ്രാക്ടീസ് ഇൻ ദി ലോക്കൽ അസംബ്ലി ഇൻ മഥുര ലൈക് ദിസ്.
മധുരയിലെ ഞങ്ങളുടെ സ്ഥലസഭയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിചയമുണ്ട്.
ഇഫ് സംബഡി ഗോസ് ഔട്ട് ഫോർ ജോബ് ഓർ ഹയർ സ്റ്റഡീസ്,
ഉപരി പഠനത്തിനോ ജോലിക്കായിട്ടോ ആരെങ്കിലും വെളിയിലേക്ക് പോവുകയാണെങ്കിൽ,
വി ഗിവ് ദം എ ലെറ്റർ ഓഫ് കമൻഡേഷൻ.
ആ നിലയിലുള്ള ഒരു കത്ത്, ഒരു ശുപാർശ കത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ട്.
വെദർ ദി അതർ അസംബ്ലി നോസ് ദം ഓർ നോട്ട്, വി ഗിവ് ദം സൈൻഡ് ബൈ ദി എൽഡേഴ്സ് ആൻഡ് ഇവാഞ്ചലിസ്റ്റ് on the basis of the word of God.
അവർ കടന്നു പോകുന്ന സ്ഥലത്തെ സ്ഥലം സഭയ്ക്ക് അവരെ അറിയാമോ അറിയത്തില്ലയോ എന്നുള്ളതല്ല വിഷയം. ഞങ്ങൾ ഒരു കത്ത് പൊതുവായിട്ട് അവിടുത്തെ മൂപ്പന്മാരും സുവിശേഷകനും സൈൻ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഒരു കത്ത് കൊടുക്കാറുണ്ട്.
4 months back a family migrated from Chennai to Mathura for missions work.
4 മാസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്ന് ഒരു കുടുംബം കർത്താവിന്റെ വേലയ്ക്കായിട്ട് ചെന്നൈയിൽ നിന്നും മധുരയിലേക്ക് വരികയുണ്ടായി.
And the couple brought the commendation letter from that assembly to our assembly.
ആ കുടുംബം, അവരായിരുന്ന ചെന്നൈയിലെ സഭയിൽ നിന്നും ഇതുപോലെ ഒരു കത്ത് ഞങ്ങളുടെ അസംബ്ലിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി.
Now this is scriptural. Romans 16 and 12 we read that practice.
ഈ പരിചയം നമുക്ക് റോമാലേഖനം 16-ാം അധ്യായത്തിൽ കാണുവാനും വായിക്കുവാനും കഴിയുന്നുണ്ട്.
And in 2 Corinthians 3:1.
2 Corinthians 3:1 നാം അത് കാണുന്നു.
I am rushing. You will be getting the notes. I am rushing, not taking the references.
നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് ലഭിക്കുന്നതുകൊണ്ട് ഞാൻ റെഫറൻസസ് എടുക്കുന്നില്ല.
The next one is financial assistance to the needy in other assemblies.
അത് മാത്രമല്ല, മറ്റ് സ്ഥലം സഭകളിൽ സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം.
So we read in 2 Corinthians 8 and in their poverty they gave liberally.
റോമാലെ 2 Corinthians 8 നാം വായിക്കുന്നു, അവരുടെ ആ ദാരിദ്ര്യത്തിലും അവർ വളരെ സമൃദ്ധമായി കൊടുത്തു എന്ന് നാം വായിക്കുന്നു.
So there is a spiritual relationship between local gathering of assemblies.
സഭകളുടെ സ്ഥലം സഭകൾ തമ്മിൽ ആത്മീയമായ ഒരു ബന്ധമുണ്ട്.
And number 2,
രണ്ടാമതായിട്ട്,
there is a practical fellowship.
പ്രായോഗിക തലത്തിലും ഒരു കൂട്ടായ്മയുണ്ട്.
Now what is happening now?
എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്?
Some local gatherings they think they are above other gatherings.
ചില സ്ഥലം സഭകൾ വിചാരിക്കും മറ്റുള്ള സ്ഥലം സഭകളെക്കാൾ ഞങ്ങൾ ഉയർന്ന ഒരു തലത്തിലാണ് എന്ന് വിചാരിക്കും.
Let me tell you one incident in my life.
എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവം ഞാൻ ഇങ്ങനെ പറയട്ടെ.
I went to minister in one assembly. I desired to leave the place of the name unnamed.
ഞാന് പേര് പറയാതെ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോയ കാര്യം ഓർപ്പിക്കട്ടെ.
And I went there.
ഞാൻ അവിടെ ചെന്നു.
And they told me, brother, you should not have any fellowship with other brethren assemblies in this city.
ഈ പട്ടണത്തിലുള്ള മറ്റു ബ്രദറൻ സഭകളുമായി നിങ്ങൾക്ക് വേറൊരു ഒരു കൂട്ടായ്മയും പാടില്ല എന്ന് എന്നോട് പറയുകയുണ്ടായി.
I was troubled.
ഞാൻ വളരെയധികം പ്രശ്നത്തിലായി.
I did not desire to know the reasons because I went there for a ministry.
എനിക്ക് അതിന്റെ കാരണം അറിയുവാനായിട്ടുള്ള ആഗ്രഹമില്ലായിരുന്നു. കാരണം ഞാനൊരു ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയതാണ്.
This is unscriptural.
ഇത് ദൈവവചനത്തിന്റെ ഘടകവിരുദ്ധം.
There is a spiritual relationship.
അവിടെ ഒരു ആത്മീയ ബന്ധം സഭകൾ തമ്മിലുണ്ട്.
And there is a practical fellowship.
അതുപോലെ തന്നെ ഒരു കൂട്ടായ്മ ബന്ധവും സഭകൾ തമ്മിലുണ്ട്.
We are definitely independent, no doubt about it.
നാം സ്വതന്ത്രമാണ്, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
But there should not be any delinking from other local gathering of the assembly.
എന്നാൽ സ്ഥലം സഭകൾ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ അന്യപ്പെട്ട് നിൽക്കണം എന്നല്ല അതിന്റെ അർത്ഥം.
Now next is we are not denominational people.
അടുത്തതായിട്ട് നാം സാമുദായികമായിട്ട് ഉള്ള ഒരു കെട്ടുപാടോ ചുറ്റുവട്ടമോ ഉള്ള ആൾക്കാരല്ല.
Okay, why?
എന്തുകൊണ്ട്?
Four reasons.
4 കാരണങ്ങൾ.
The meaning of denomination in dictionary is described like this.
സമുദായികത അല്ലെങ്കിൽ സമുദായം എന്നുള്ളത് ഡിക്ഷണറിയിൽ ഉള്ള പദത്തിന്റെ അർത്ഥം.
Denomination has a distinguishing name, number one.
ഒരു സമുദായമാണെങ്കിൽ അതിനെ തിരിച്ചറിയുവാനായിട്ട് ഒരു പേര് അതിനുണ്ടാകും.
Number two, it is a union of several churches.
രണ്ടാമതായിട്ട് അത് പല സ്ഥലം പല സഭകൾ ചേരുന്ന ഒരു കൂട്ടമാണ്.
Third, it has a human leader or head.
മൂന്നാമതായിട്ട് അതിന് മാനുഷികമായ ഒരു നേതൃത്വം ഉണ്ടാകും.
And fourth one,
നാലാമതായിട്ട്
there will be an earthly center of headquarters for that organization.
ആ പ്രത്യേകമായ സമുദായത്തിന് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു ഹെഡ്ക്വാർട്ടർ ഉണ്ടാകും.
Okay, now put our assembly into these four parameters.
ഈ നാല് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ സ്ഥലം സഭയെ ഒന്നാക്കി വെക്കുക.
We don't have a distinguishing name.
നമുക്ക് അങ്ങനെ തിരിച്ചറിയപ്പെടുന്ന ഒരു പേരില്ല.
There are many names given to brethren people.
Brethren സഭകൾക്ക് പലതരത്തിലുള്ള പേരുകളുണ്ട്.
Open brethren, exclusive brethren, and I don't know, closed brethren. They are all unacceptable.
Yeah, open brethren, exclusive brethren, അങ്ങനെ പല പേരുകളുണ്ട്. അതൊന്നും അംഗീകരിക്കപ്പെടുന്നതല്ല.
Now, because a denomination always is identified by a name, and hence we don't fall into that category.
ഒരു സമുദായം എന്നുള്ളത് ഒരു പ്രത്യേക പേരിനാൽ അറിയപ്പെടുന്നതുകൊണ്ട് ആ ഒരു വിഭാഗത്തിൽ നാം പെടുന്നില്ല.
Okay, we don't have a union of local churches. No.
രണ്ടാമതായിട്ട് നമുക്ക് പല സ്ഥലം സഭകൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയില്ല.
We don't have a head. We don't have a central district hierarchy.
നമുക്ക് ജില്ലാതലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ അഖിലേന്ത്യാ തലത്തിലോ നമുക്ക് അങ്ങനെ ഒരു നേതൃത്വം ഇല്ല.
We don't have an headquarter.
നമുക്ക് ഒരു ഹെഡ്ക്വാർട്ടർ ഇല്ല.
And hence the assembly cannot be a denominational character.
അതുകൊണ്ട് നമ്മുടെ സ്ഥലം സഭകളുടെ കൂടിയുരുവ് ആ തരത്തിലുള്ള ഒരു സാമുദായികമായിട്ടുള്ള ചുറ്റുപാട് ചിന്തിക്കുവാൻ കഴിയുകയില്ല.
Come to Judges chapter 2.
ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരിക.
Now, my thought went there from 7 to 11.
അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് എന്റെ ശ്രദ്ധ കടന്നുപോയി.
Somebody can please help us. 7 to 10.
യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ടേറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിനു വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. എന്നാൽ യഹോവയുടെ ദാസനായ നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രൈം പർവ്വതത്തിലെ തിംനാത്ത് ഹെരേസിൽ ഗായാഷ് മലയുടെ വടക്കുവശത്ത് അവന്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി.
Look at what is written in verse 10.
എന്താണ് പത്താം വാക്യത്തിൽ ഇരിക്കുന്നത് നോക്കുക.
Okay, when all that generation had been gathered to their fathers, another generation rose after them who did not know the Lord and his word.
പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്ന ശേഷം ഇതാ ഒരു പുതിയ തലമുറ യഹോവ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ അറിയാത്ത ഒരു തലമുറയുണ്ടായി.
That means,
അതിന്റെ അർത്ഥം,
our generation should know these distinctives.
അതിന്റെ അർത്ഥം നമ്മുടെ തലമുറകൾ ഈ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമുക്കുള്ള സവിശേഷതകൾ അറിയണമെന്നുള്ളതാണ്.
വി ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് അൺഡിനോമിനേഷണൽ.
നാം സ്വതന്ത്രമാണ്, അതുപോലെ തന്നെ നാം ഒരു സാമുദായികമായിട്ടുള്ള ചുറ്റുപാടിലുള്ളവരല്ല.
ആൻഡ് ഹെൻസ് വി ആർ റിയലി ബ്ലെസ്ഡ് നോട്ട് ടു ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ അൺനെസസറി problems because of having a denominational name.
അങ്ങനെ ഒരു സമുദായത്തിന്റെ പേരില്ലാത്തതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നും ഏർപ്പെടുവാൻ കഴിയാത്ത ഒരു അവസ്ഥ നമുക്കുണ്ട് എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയും നമുക്കുണ്ട്.
But we also have our own problems.
എന്നാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്.
Isn't that sufficient?
അത് മതിയായതല്ലേ?
We need to be very wise and to make our assemblies problem free, crisis free.
നമ്മുടെ സ്ഥലസഭകൾ പ്രശ്നങ്ങളില്ലാത്തതും മറ്റ് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളില്ലാത്തതുമായിട്ടുള്ള ഒരു അസംബ്ലികളായി തീരേണ്ടതായിട്ട്. മൂന്നാമതായിട്ട്,
അവർ അസംബ്ലീസ് ഡോണ്ട് ബിലീവ് ഇൻ മെമ്പർഷിപ്പ് ബട്ട് വി ബിലീവ് ഇൻ ഫെലോഷിപ്പ്.
നമ്മുടെ സ്ഥലം സഭകൾ അംഗത്വത്തിൽ വിശ്വസിക്കുന്നില്ല, മറിച്ച് കൂട്ടായ്മയിൽ വിശ്വസിക്കുന്നതാണ്.
ദിസ് മേ ബി ഷോക്കിംഗ് ടു മെനി യങ് പീപ്പിൾ.
യുവാക്കന്മാരായിട്ടുള്ളവർക്ക് ഇതൊരു പക്ഷെങ്കിൽ ഒരു പ്രയാസമായിട്ട് തോന്നിയേക്കാം.
പീപ്പിൾ ആസ്ക് ടു വിച്ച് ലോക്കൽ ചർച്ച് യു ആർ എ മെമ്പർ ഓഫ്. യു ആർ എ മെമ്പർ.
ഏത് സഭയിലെ അംഗമാണ് നിങ്ങൾ എന്നൊരു പക്ഷെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചേക്കാം.
ദാറ്റ് ഈസ് എ വെരി നോർമൽ ലാംഗ്വേജ് ഇൻ ദ വേൾഡ് ഓഫ് ക്രിസ്ത്യൻഡം.
ക്രിസ്തീയ ലോകത്തിലെ വളരെ സാധാരണയായി കേൾക്കുന്ന ഒരു ചോദ്യമാണ്.
നൗ വി ഡോണ്ട് ഹാവ് മെമ്പർഷിപ്പ്, വി have fellowship.
നമുക്ക് അംഗത്വം ഇല്ല, മറിച്ച് നമുക്ക് കൂട്ടായ്മയുണ്ട്.
Now the word member is mentioned 34 times in the New Testament.
പുതിയ നിയമത്തിൽ അംഗം എന്നുള്ള പദം 34 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്.
And 21 times it refers to human body.
21 പ്രാവശ്യം ഒരു മനുഷ്യരോടുള്ള ബന്ധത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്.
The remaining refers to the church as the body of Christ.
ബാക്കിയുള്ള അത് സഭ ദൈവത്തിന്റെ ശരീരത്തിന്റെ അംഗം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്.
Now why we don't have membership?
നമുക്ക് എന്തുകൊണ്ടാണ് അംഗത്വം ഇല്ലാത്തത്?
ബിക്കോസ് വി ആർ നോട്ട് എൻ ഓർഗനൈസേഷൻ.
നാം ഒരു സംഘടന അല്ലാത്തത് കൊണ്ടാണ്.
ഓർഗനൈസേഷൻസ് ഹാവ് മെമ്പർഷിപ്പ്.
സംഘടനകൾക്ക് അംഗത്വമുണ്ട്.
ആൻഡ് ദേ ഹാവ് സോഷ്യൽ ഗാദറിംഗ്.
അവർക്ക് സാമൂഹികമായിട്ടുള്ള കൂടിയൊരുകളുണ്ട്.
ബിക്കോസ് വി ആർ നോട്ട് ഓർഗനൈസേഷൻസ് ദാറ്റ്സ് വൈ വി ഡോണ്ട് ഹാവ് മെമ്പർഷിപ്പ്.
നമുക്ക് നാം ആ തരത്തിൽ ഒരു സംഘടന അല്ലാത്തത് കൊണ്ട് നമുക്ക് അംഗത്വമില്ല.
ദെൻ ഹു ആർ വി? വാട്ട് ആർ വി?
നാം എന്താണ്? അങ്ങനെയാണെങ്കിൽ നാം ആരാണ്?
വി ആർ എൻ ഓർഗാനിസം.
നാം ഒരു സജീവ വസ്തുവാണ്, ജീവനുള്ള ഒരു ഒരു വസ്തുവാണ്.
With Christ as the head and believers as the living members of this living body.
കർത്താവ് തലയായിരിക്കുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ ശരീരമാകുന്ന വളരുന്ന ജീവനുള്ള ഒരു ഒരു ശരീരമാണ് നാം.
Ephesians 1 and verse 22 and 23. Now this is very interesting. Please link these verses now.
വളരെയധികം വളരെയധികം പ്രധാനപ്പെട്ട വാക്കുകളാണ് 21, 22, 23 വാക്യങ്ങൾ.
Now look at the sequence. I explained it till 21 when I was talking about prayer.
പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 21 വാക്യം വരെ ഞാൻ വിശദീകരിക്കുകയുണ്ടായി.
And he put all things under his feet.
എല്ലാം തന്റെ കാൽനടി കാൽക്കീഴെ ആക്കി.
And gave him to be the head over all things to the church.
അതിനുശേഷം അവൻ സഭയുടെ തലയായി തീർന്നു.
Okay, now that is talking about the universal church.
അത് സാർവത്രിക സഭയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
Because the definite article the is there before the word church.
എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരം.
ദിസ് ഇസ് വൺ ഓഫ് എ വെരി ഡിഫിക്കൽട്ട് വേർഡ്സ് ടു ഇന്റർപ്രെറ്റ് ഇൻ ദ ബൈബിൾ.
വേദപുസ്തകത്തിൽ വിശദീകരിക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു വാക്കാണിത്.
വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വേഴ്സ് 23?
എന്താണ് 23 വാക്യത്തിന്റെ അർത്ഥം?
ദ ഫുൾനെസ് ഓഫ് ഹിം ഹു ഫിൽസ് ഓൾ ഇൻ ഓൾ.
എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ശരീരം.
ഐ വുഡ് ഗോ വിത്ത് ദി ഇന്റർപ്രിറ്റേഷൻ ഓഫ് വില്യം മക്ഡൊണാൾഡ്.
വില്യം മക്ഡൊണാൾഡിന്റെ വിശദീകരണത്തോട് യോജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ബിക്കോസ് ദാറ്റ് ഫിറ്റ്സ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് ചാപ്റ്റർ 1.
ഈ ഒന്നാം അധ്യായത്തിന്റെ പശ്ചാത്തലവുമായി അത് വളരെയധികം യോജിക്കുന്നു എന്നുള്ളതിനാലാണ്.
ഐ വിൽ മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ദിസ്.
ഞാൻ ഇങ്ങനെ അത് പറയുവാൻ ആഗ്രഹിക്കുന്നു.
ക്രൈസ്റ്റ് ഇസ് ഇൻകംപ്ലീറ്റ് വിതൌട്ട് ഹിസ് ചർച്ച്.
സഭയെ കൂടാതെ ക്രിസ്തു അപൂർണമാണ്.
ആൻഡ് ചർച്ച് ഇസ് ഇൻകംപ്ലീറ്റ് വിതൌട്ട് ക്രൈസ്റ്റ്.
സഭ ക്രിസ്തുവിനെ കൂടാതെ അപൂർണമാണ്.
ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് വേഴ്സ് 23.
അതാണ് 23 വാക്യത്തിന്റെ അർത്ഥം.
ഐ എം നോട്ട് ക്വസ്റ്റ്യനിങ് ദ സോവറനിറ്റി ആൻഡ് ഡീറ്റി ആൻഡ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. നോ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നിറവിനെയോ അവന്റെ പരമാധികാരത്തെയോ അവന്റെ ദൈവത്തെയോ ഞാൻ ചോദ്യം ചെയ്യുകയല്ല.
വാട്ട് ഐ എം സെയിങ് ഈസ്
ഞാൻ പറയുന്നതിന്റെ അർത്ഥം
ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഡിസ്പെൻസേഷണൽ പ്ലാൻ ഓഫ് ഗോഡ് ദ ഫാദർ ഫോർ ദ ചർച്ച് ഇൻ ദിസ് ഏജ്.
ഈ കാലത്തിൽ ദൈവത്തിന്റെ യുഗപരമായ ആ പദ്ധതിയുടെ പൂർത്തീകരണം അതാണ്.
ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്
ആ പശ്ചാത്തലത്തിൽ
ഇഫ് ചർച്ച് ഇസ് നോട്ട് ദേർ
അവിടെ സഭ അന്റെ സഭ അവിടെ ഇല്ലെങ്കിൽ
ക്രൈസ്റ്റ് ഇസ് ഇൻകംപ്ലീറ്റ്
ക്രിസ്തു അപൂർണമാണ്.
ദ പ്ലാൻ ഓഫ് ഗോഡ് ഇസ് നോട്ട് ഫുൾഫിൽഡ്
ദൈവത്തിന്റെ ആ പദ്ധതി പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല.
ആൻഡ് ഇഫ് ചർച്ച് ഇസ് ദേർ
അവിടെ സഭയുണ്ടെങ്കിൽ
വിതൗട്ട് ക്രൈസ്റ്റ്
ക്രിസ്തുവിനെ കൂടാതെ
ദെൻ ചർച്ച് ഇസ് ഓൾസോ നോട്ട് കംപ്ലീറ്റ്
സഭയും അപൂർണമാണ്.
നൗ ലിങ്ക് ദിസ് സ്റ്റേറ്റ്മെന്റ് ടു വേഴ്സ് 23.
ഈ പ്രസ്താവന 23 വാക്യവുമായി ചേർത്ത് ചിന്തിക്കുക.
Body the fullness of him who fills all in all. Beautiful that is.
Yeah, ellathilum ellam nirakkunnavante nirvaarikkunna avante shareeramaya sabha.
The body of Christ should be filled with the life of Christ.
Devathinte shareeram kartavinte shareeramaagunna sabha devathinte poornathayal nirayappadanam.
If that is not happening,
adu sambhavikkunnilla engil
the church of God, the local church, is filled with something else.
Adinte artham സ്ഥലം സഭകൾ മറ്റെന്തോ മറ്റെന്തോന്നിനാൽ നിറയപ്പെട്ടു.
If I am not filled with the spirit of God, I am filled with something else.
ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നില്ല എങ്കിൽ മറ്റെന്തോന്നിനാൽ ഞാൻ നിറയപ്പെട്ടിരിക്കുകയാണ്.
If the church of God is not filled with Christ, the church is filled with something else.
സ്ഥലം സഭ ക്രിസ്തുവിനാൽ നിറയപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം സ്ഥലം സഭകൾ മറ്റെന്തോന്നിനാൽ നിറയപ്പെട്ടു എന്നുള്ളതാണ്.
That means
അതിന്റെ അർത്ഥം
to fill the church of God I have to be filled with the spirit of God.
ദൈവത്തിന്റെ സ്ഥലസഭ നിറയപ്പെടണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണതയാൽ നിറയപ്പെടണം.
That means spirituality starts with me, revival starts with me.
അതിന്റെ അർത്ഥം ആത്മീയത ദൈവികത എന്നിൽ തുടങ്ങണം, ഉണർവ് എന്നിൽ തുടങ്ങണം എന്നുള്ളതാണ്.
And that spirituality and that revival brings into the assembly the life of Christ by every member of God in the local body.
ആ ആത്മീയത ആ ഉണർവ് ദൈവസഭയിലേക്ക് വരുമ്പോൾ അത് മറ്റുള്ളവരിലും കാണപ്പെടുകയും അങ്ങനെ ദൈവസഭ പൂർണ്ണമായി തീരുകയും ചെയ്യും.
We are talking, we need revival. Yes, I agree with you.
നമുക്ക് ഉണർവ് വേണം എന്ന് നാം പറയാറുണ്ട്.
It has to start with me.
അത് എന്നിൽ തുടങ്ങണം
എന്നുള്ളതാണ്. It has to start with my family.
അത് എന്റെ കുടുംബത്തിൽ തുടങ്ങണം എന്നുള്ളതാണ്.
And then that spirituality, that revival brought to the local church, the church will be filled with Christ all in all.
അങ്ങനെ എന്നിലും എന്റെ കുടുംബത്തിലും തുടങ്ങുന്ന ഉണർവ് ആത്മീയത സഭയിലേക്ക് വരുമ്പോൾ അങ്ങനെ സഭ ആ നിലയിൽ ദൈവത്തിന്റെ പൂർണ്ണതയാൽ നിറയപ്പെടുവാനിടയായിത്തീരും.
Right now that is the theology.
അതാണ് ഇവിടുത്തെ ദൈവശാസ്ത്രം.
Now link this with practical application, come to Ephesians chapter 4.
ഇത് എഫീസ്യലേഖനം 4 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രായോഗിക തലത്തിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവന്ന് ബന്ധപ്പെടുത്താം.
You have to link this with chapter 1 what I spoke now.
ഞാൻ ഇപ്പോൾ ഒന്നാം അധ്യായത്തിലെ പറഞ്ഞ കാര്യവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കണം.
Verse 16.
16th വാക്യം.
How does this church is filled with Christ and nothing else?
എങ്ങനെയാണ് ക്രിസ്തുവിനാൽ മാത്രം ഈ സഭ നിറയപ്പെടുന്നത്?
ഇൻ വേഴ്സ് 15 ദ റീസൺ ഈസ് റിട്ടേൺ ബിക്കോസ് ഹി ഈസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്.
15th വാക്യത്തിൽ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. കാരണം ക്രിസ്തു തലയാണ്, സഭയുടെ തലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
വാട്ട് ഇസ് ദ കോൺടെക്സ്റ്റ് ഓഫ് എഫീഷ്യൻസ് 4?
എന്താണ് എഫീസ്യരുടെ 4 അധ്യായത്തിന്റെ പശ്ചാത്തലം?
ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്.
അത് ആത്മീയ വരങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്.
ഓക്കെ, നൗ വി സോ ദ തിയോളജി ഇൻ ചാപ്റ്റർ 1.
ഒന്നാം അധ്യായത്തിൽ ക്രിസ്തു ശാസ്ത്രത്തെ കുറിച്ച് നാം കാണുകയുണ്ടായി.
ആൻഡ് ദാറ്റ് ഹാസ് ടു ബി പുട്ട് ഇൻ ടു പ്രാക്ടീസ് ബൈ യൂസിംഗ് മൈ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇൻസൈഡ് ദ ചർച്ച് ഫോർ ദി എഡിഫിക്കേഷൻ ഓഫ് ദ സെയിന്റ്സ്.
അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ വരം ഞാൻ സഭയിൽ വിശുദ്ധന്മാരുടെ ആത്മീയ അഭിവൃദ്ധിക്കായിട്ട് ഉപയോഗിക്കണം.
എവ്രി ചൈൽഡ് ഓഫ് ഗോഡ് ഹു ഇസ് born of God has at least 3 spiritual gifts.
ദൈവത്താൽ ജനിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും ഏറ്റവും കുറഞ്ഞ 3 ദൈവികം ആത്മീയമായ വരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
I did not get time to take the class on spiritual gifts.
ആത്മീയ വരത്തെ കുറിച്ച് സംസാരിക്കാനുള്ള സമയം എനിക്കില്ലല്ലോ.
But this is one verse which I can explain for you.
ഈ ഒരു വാക്യം എനിക്ക് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുവാനായിട്ട് കഴിയുന്നുണ്ട്.
English verse it starts like this: from whom.
ഇംഗ്ലീഷ് വാക്യത്തിൽ ആരിൽ നിന്ന് എന്ന് പറഞ്ഞു തുടങ്ങുന്നു.
ദ ലിങ്ക് ഇസ് ഇൻ വേഴ്സ് 15, ദാറ്റ് ഇസ് ക്രൈസ്റ്റ്.
15th വാക്യത്തിൽ അതിന്റെ ബന്ധമുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
ദ ഹോൾ ബോഡി, ദാറ്റ് ഇസ് ദ ചർച്ച്.
ശരീരം മുഴുവൻ എന്ന് പറഞ്ഞിരിക്കുന്ന സഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
ഗോ വെരി സ്ലോ, ജോയിൻഡ് ആൻഡ് നിറ്റ് ടുഗദർ.
അത് യുക്തമായി ചേർന്ന് അവനുമായി ബന്ധപ്പെട്ടിരിക്കുക.
ലുക്ക് ഇൻ ടു മൈ ഹാൻഡ്സ്,
എന്റെ കരങ്ങളിലേക്ക് നോക്കുക.
ജോയിൻഡ്, ദിസ് ഇസ് ജോയിനിങ് ആൻഡ് നിറ്റ് ടുഗദർ.
ഇങ്ങനെ ചേർന്ന് അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു.
ഓക്കെ, it was away.
Ad ad mari mari irna rendu karangalana.
The head, that is Christ, he brings us, he joins us and knit very close relationship.
Aa Christu aagunna thala aa shariramumayi chernu vannu abhedyamaya bandhathilekku aayithirum.
Then together by what every joint supply.
Yuktamayi chernu ekibhavichu ore angathinum adadinte vyaparathinu ottavannam udavi lebikkunu.
Every body, every member of the church of God, he is joined and from him flows the edification and through the spiritual gift to the other joint and making us grow together.
ഓരോ അംഗവും ആ നിലയിൽ ക്രിസ്തുവാകുന്ന തലയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവനിൽ നിന്ന് ലഭിക്കുന്ന ആ വരം അവരിൽ നിറഞ്ഞ് സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട പൂർണ്ണതയുണ്ടാകും.
Then according to the effective working by which every part does its share.
ശരീരം മുഴുവനും ഏകീഭവിച്ച് ഓരോ അംഗത്തിനും അതതിന്റെ വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കും.
എവ്രി പാർട്ട്, എവ്രിബഡി ഡസ് ഇറ്റ് ഷെയർ.
എല്ലാവരും എല്ലാ അംഗവും അതതിന്റേതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നു.
വാട്ട് ഇസ് ദ റിസൾട്ട്?
എന്താണ് അതിന്റെ അനന്തരഫലം?
ഇറ്റ് കോസസ് ഗ്രോത്ത് ഓഫ് ദ ബോഡി ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ഇറ്റ്സെൽഫ് ഇൻ ലവ്.
അത് സ്നേഹത്തിൽ സഭയുടെ വളർച്ചയ്ക്ക്, ആ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അത് സഹായകരമായി തീരുന്നു.
ടുഡേ വാട്ട് ഹാസ് ഹാപ്പൻഡ്?
എന്താണ് ഇന്ന് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ,
some of us are like this joined and there are some gaps here and there. Can you see the gaps? Okay.
നമ്മള് ചിലരെ ഇങ്ങനെ ചേർന്നിരിക്കും, എന്നാൽ അതിന്റെ ഇടയ്ക്ക് സ്ഥലമുണ്ട് എന്നുള്ളതാണ്.
സൺഡേ ഇറ്റ് ബിക്കംസ് ലൈക്ക് ഓ ബ്രദറെ ഓക്കെ മൺഡേ ഇറ്റ്സ് ലൈക്ക് ദസ് ആൻഡ് സൈറ്റൻ ഹാസ് ഇനഫ് ഗ്യാപ്സ് ടു എന്റർ നൗ. Did you get that? Now, look at this. What is written here? Every joint supplies is knit together.
ഇവിടെ എഴുതിയിരിക്കുന്ന വായിക്കുക, ഓരോ അംഗത്തിനും അതതിന്റേതായിട്ടുള്ള ഉദവി ലഭിക്കുവാൻ തക്കവണ്ണം യുക്തമായി ചേർന്നിരിക്കുന്നു എന്നാണ്.
This was the first century church.
ഇങ്ങനെയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭ.
My dear brothers and sisters,
ende priya saur saurmare,
what has happened to us all over everywhere,
ellaadathum innu namukku enna sambhavichirikkunnathu,
what is stopping us to bind with each other
mattullavarumayi idu pole chernirikkuvanayittu namme tadassapeduthu endanu,
what is that,
endanathu.
I know it is very difficult to love somebody whom we don't like.
Naam ishtapadatha oraale snehikkuka ennullathu prayasamulla karyamaanu ennu enikkariya.
It is easy to love somebody whom we love or he loves.
എന്നെയോ നിങ്ങളെയോ സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്.
But the difficult task is, how do I love somebody who has done so much harm to me?
എനിക്ക് വളരെയധികം ദോഷം ചെയ്തിട്ടുള്ള ഒരാളെ ഞാൻ എങ്ങനെ സ്നേഹിക്കും എന്നുള്ളതാണ് പ്രശ്നം.
Still I have to love.
എന്നാലും എനിക്ക് ആളെ സ്നേഹിക്കണം.
For the last 2 years,
കഴിഞ്ഞ 2 വർഷമായിട്ട്
the Lord is teaching me that love.
ആ സ്നേഹം കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഐ ഹാവ് ക്രൈഡ് ബിഫോർ ഗോഡ്.
ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്.
വെയിൽഡ് ബിഫോർ ഹിം.
അവന്റെ മുമ്പാകെ വിലപിച്ചിട്ടുണ്ട്.
ഓ ലോർഡ് ഇൻ സം വേ ഗിവ് മീ ദ മെഷർ ഓഫ് ഗ്രേസ് ടു ലവ് ദീസ് പീപ്പിൾ.
ഈ മനുഷ്യരെ സ്നേഹിക്കുവാനുള്ള കൃപയുടെ അളവിനെ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
നെവർ ഇൻ അവർ ലൈഫ് എവരിബഡി വിൽ ലൈക്ക് അസ്.
നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുകയില്ല.
ബട്ട് സ്റ്റിൽ
എന്നാലും
there has to be a joint and knitting with them.
നാം ഈ നിലയിൽ യുക്തമായിട്ട് ചേർന്ന് ഇരിക്കേണ്ടതായിട്ടുണ്ട്.
That is obeying Christ.
അതാണ് ക്രിസ്തുവിനെ അനുസരിക്കുക എന്ന് പറയുന്നത്.
Number one, church is not an organization, it is an organism.
ഒന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ടതായി സഭ എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, മറിച്ച് അതൊരു സജീവ വസ്തു.
In this organism there is life.
ഈ സജീവ വസ്തുവിൽ ജീവനുണ്ട് എന്നുള്ളതാണ്.
The life of Christ that flows through each member and making it an organism.
ആ ക്രിസ്തുവിന്റെ ആ ജീവൻ എല്ലാ അംഗങ്ങളിലും കൂടെ വ്യാപിച്ച് ഈ സഭയെ ഒരു സജീവ വസ്തുവാക്കി മാറ്റുന്നു.
നമ്പർ 2,
രണ്ടാമതായിട്ട്,
the local assembly is intended to be the shadow of the universal church.
ആ സാർവത്രിക സഭയുടെ ഒരു നിഴലായി സ്ഥല സഭകൾ ഇരിക്കണം എന്നുള്ളതാണ്.
Now come to 1 Corinthians chapter 12.
ഒന്ന് കൊരിന്ത്യ 12 അധ്യായത്തിലേക്ക് കടന്നു വരിക. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേശകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേശകന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇൻ ദി യൂണിവേഴ്സൽ ചർച്ച് ഫ്രം ദി ഡേ ഓഫ് പെന്റിക്കോസ്റ്റ് ടു ദി റാപ്ചർ, ഓൾ ദോസ് ആർ ദേർ ഹു ആർ സേവ്ഡ്.
സാർവത്രിക സഭയിൽ പെന്തക്കോസ്റ്റ് നാൾ മുതൽ സഭയുടെ ഉത്പ്രാവണം വരെയുള്ളവർ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്.
ബട്ട് ഇൻ ദി ലോക്കൽ ബോഡി ദാറ്റ് ഈസ് ദേർ ഇൻ ദി ലോക്കൽ സിറ്റുവേഷൻസ് ഓഫ് ദിസ് എർത്ത്,
എന്നാൽ ഈ ലോകത്തിൽ വിവിധ സ്ഥലം സഭകളിൽ നാം കാണപ്പെടുന്നത്,
ഇൻ ദി യൂണിവേഴ്സൽ ചർച്ച് ഓൺലി സേവ്ഡ് പീപ്പിൾ ആർ ദേർ,
സാർവത്രിക സഭയിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ കാണിക്കുകയുള്ളൂ.
ബട്ട് ഇൻ ദി ലോക്കൽ ചർച്ച് വി ഹാവ് അൺസേവ്ഡ് പീപ്പിൾ ആൻഡ് സേവ്ഡ് പീപ്പിൾ ഓൾസോ.
എന്നാൽ തലൻ സഭകളിൽ രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ടവരും ഉണ്ടാകും.
ടു ദി സേവ്ഡ് ഹീ ഈസ് സേയിങ്, യു ആർ ദി ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഇൻ മെമ്പേഴ്സ് ഇൻഡിവിജ്വലി.
അങ്ങനെ രക്ഷിക്കപ്പെട്ടവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു.
നൗ ഹിയർ ദ വേർഡ് ദാറ്റ് മെമ്പേഴ്സ് ഈസ് യൂസ്ഡ്,
ഇവിടെ അവയവങ്ങൾ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്
നോട്ട് ഇൻ ദ മീനിങ് ഓഫ് മെമ്പർഷിപ്പ്,
ഇവിടെ ഒരു അംഗത്വത്തോടുള്ള ബന്ധത്തിലല്ല അവയവങ്ങൾ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്,
ബട്ട് ഇൻ ടേംസ് ഓഫ് സ്പിരിച്വൽ ഗ്രാഫ്റ്റിംഗ് ബൈ ദ ലോർഡ് ആൻഡ് ആഡിംഗ് ഇറ്റ് ടു ദ ചർച്ച്.
അതിന്റെ അർത്ഥം ആത്മീയമായി നാം ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങനെ ആ സ്ഥലം സഭയുടെ അവയവങ്ങൾ. അവയവങ്ങളായി സാർവത്രിക സഭയുടെ അവയവങ്ങളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്.
And after saying that,
അത് പറഞ്ഞതിന് ശേഷം
he is talking about the gift, the spiritual gifts.
അതിനുശേഷം ആത്മീയ വരങ്ങളെ കുറിച്ച് താൻ പറയുന്നു.
Now, I would like to make a statement here now.
ഞാൻ ഇങ്ങനെ അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
In the local church, it is not one man ministry.
സ്ഥല സഭയിൽ ഒരു വ്യക്തിയുടെ മാത്രം ശുശ്രൂഷയുടെ ഒരു സ്ഥലമല്ല.
But it is also not any man ministry.
അതോടൊപ്പം തന്നെ അത് ആർക്കെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു സ്ഥലവുമല്ല.
This is a guarded place.
ഇത് വളരെയധികം വേലികെട്ടി സംരക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ്.
This is a sacred place.
ഇത് വളരെ വിശുദ്ധമായ ഒരു സ്ഥലമാണ്.
The church, in the church, it is not one man ministry. We agree to it.
സ്ഥല സഭയിൽ ഏക വ്യക്തിയുടെ ശുശ്രൂഷ നടക്കുന്ന ഒരു സ്ഥലമല്ല.
But it is also not any man ministry.
അപ്പോൾ തന്നെ എല്ലാവർക്കും ശുശ്രൂഷിക്കുവാനുള്ള ഒരു സ്ഥലവുമല്ല.
Because there are certain parameters inside the church which God has laid down to do activities of spirituality inside the church.
സഭയ്ക്കുള്ളിൽ ആത്മീയമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ദൈവം ചില ക്രമങ്ങൾ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്.
Some of us cannot accept that.
അത് നമ്മളിൽ ചിലർക്ക് അംഗീകരിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ്.
It is difficult to accept at times.
അത് ചില സന്ദർഭങ്ങളിൽ അംഗീകരിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ്.
You know, in the local church there should be various levels of mentorship.
ഒരു സ്ഥല സഭയിൽ വിവിധ തലങ്ങളിലുള്ള അംഗത്വമുണ്ട്.
And at various levels there should be mentorship, you know, training people.
ആ വിവിധ തലങ്ങളിൽ ആൾക്കാരെ പരിശീലിപ്പിക്കുവാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകണം.
And for that we need a very strong leadership, spiritual leadership.
അങ്ങനെ ഉണ്ടാകണമെങ്കിൽ വളരെ ശക്തമായ ആത്മീയ നേതൃത്വം സഭയ്ക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്.
When that happens,
അത് സംഭവിക്കുമ്പോൾ
the foundation of the local assembly is very strong.
സ്ഥല സഭകളുടെ അടിസ്ഥാനം വളരെ ശക്തമായി തീരും.
No. It is not membership, it is all about fellowship then.
അപ്പോൾ അത് അംഗത്വത്തെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് കൂട്ടായ്മയെ കുറിച്ചാണ് പറയുന്നത്.
What is the meaning of fellowship?
എന്താണ് കൂട്ടായ്മയുടെ അർത്ഥം?
It is closeness and community of interest, sharing in common.
അത് അടുത്തിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ താല്പര്യങ്ങളെ പൊതുവായി പങ്കുവയ്ക്കുന്ന ഒരു ഒരു അനുഭവം.
ഓ യാ, ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിംഗ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ,
അഭിപ്രായ വ്യത്യാസങ്ങളുടെ മധ്യത്തിലും
വി ഹാവ് ദ കപ്പാസിറ്റി ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് മൈ ഫെലോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.
എന്റെ കൂട്ടു സഹോദരനോടും സഹോദരിയോടും കൂട്ടായ്മ ആചരിക്കുവാനുള്ള ഉള്ള സാധ്യത എനിക്കുണ്ട്.
വൈ?
എന്തുകൊണ്ട്?
ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 3.
ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം.
ദാറ്റ് ഇസ് ദ റീസൺ.
അവിടെ അതിന്റെ കാരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു.
ദാറ്റ് ഇസ് ദ റീസൺ വൈ വി കൻ ഡു ദാറ്റ്, ബിക്കോസ് വി ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ വിത്ത് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്.
അങ്ങനെ സംഭവിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ടതിന്റെ കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആയതുകൊണ്ടാണ്.
ദാറ്റ് മീൻസ് ഫെലോഷിപ്പ് ഇസ് പെർപെൻഡിക്കുലർ, ടു ലൈൻസ് ആർ ദേർ.
അതിന്റെ അർത്ഥം കൂട്ടായ്മ എന്ന് പറയുന്നത് തിരശ്ചീന തലത്തിൽ നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
വി ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് നമ്പർ 1.
ഒന്നാമതായിട്ട് നമുക്ക് മുകളിലേക്ക് ദൈവമായിട്ടുള്ള ബന്ധമുണ്ട്.
ബിക്കോസ് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ് വി ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അദർ.
അതിന്റെ അടിസ്ഥാനത്തിൽ, ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ.
Now read verse 7 of chapter 1.
ഒന്നാമത്തെ അധ്യായത്തിലെ ഏഴാം വാക്യം വായിക്കുക. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്.
In verse 3 it is fellowship with the Father.
മൂന്നാമത്തെ അധ്യായത്തിലെ മൂന്നാം വാക്യത്തിൽ നമുക്ക് പിതാവിനോട് കൂട്ടായ്മയുണ്ട്.
In verse 7 we have fellowship with one another.
ഏഴാം വാക്യത്തിൽ നമുക്ക് പരസ്പരമുള്ള കൂട്ടായ്മയെക്കുറിച്ച് നാം വായിക്കുന്നു.
What is this fellowship all about?
എന്താണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നതിന്റെ സാരം?
It is a fellowship where I have desire for the good of my brother and sister.
എന്റെ സഹോദരന്റെയോ കൂട്ടു സഹോദരിയുടെയോ നന്മയിലാക്കി അല്ലെങ്കിൽ ആ നന്മയെ ലക്ഷ്യമാക്കിയുള്ള എന്റെ പ്രവർത്തനം.
That was the fellowship in first century apostolic church.
അങ്ങനെയുള്ള കൂട്ടായ്മയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ കാലത്തുണ്ടായിരുന്ന സഭയിൽ ഉണ്ടായിരുന്നു.
That is why we teach that we don't have membership, we have fellowship.
അതുകൊണ്ടാണ് നമുക്ക് അംഗത്വ വിതരണമില്ല, മറിച്ച് നമുക്ക് കൂട്ടായ്മ ഉണ്ട് എന്ന് നാം പറയുന്നു.
What are the essential factors of believers fellowship?
എന്താണ് വിശ്വാസികളുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ?
Love one another.
പരസ്പരം സ്നേഹിക്കുക.
Accept one another.
പരസ്പരം അംഗീകരിക്കുക.
Forgive one another.
പരസ്പരം ക്ഷമിക്കുക.
Confess to one another.
അങ്ങോട്ടും ഇങ്ങോട്ടും പാപങ്ങളെ ഏറ്റുപറയുക.
Bear one another's burden.
പരസ്പരം അന്യോന്യം ഭാരങ്ങളെ വഹിക്കുക.
Restore one another.
മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുക.
Honor one another.
മറ്റുള്ളവരെ ആദരിക്കുക.
Comfort and exhort one another.
മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക.
Pray for one another.
മറ്റുള്ളവർ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക.
Edify one another.
മറ്റുള്ളവരെ ആത്മീയവർത്തനയിലേക്ക് നയിക്കുക.
10 spiritual truths of believers fellowship.
വിശ്വാസികളുടെ കൂട്ടായ്മയെക്കുറിച്ച് 10 ആത്മീയമായ സത്യങ്ങൾ കാണുവാൻ കഴിയുന്നു.
If that is there,
അത് അവിടെ ഉണ്ടെങ്കിൽ
ഇഫ് സംബഡി കംസ് ഇൻടു അവർ ചർച്ച്
നമ്മുടെ സഭയിലേക്ക് ആരെങ്കിലും വന്നാൽ
ഹി വിൽ സേ ദാറ്റ് ദിസ് ഈസ് ഹെവൻ ഓൺ എർത്ത്
ഇത് ഭൂമിയിൽ സ്വർഗത്തിന്റെ അനുഭവമാണ് എന്ന് പറയും
വാട്ട് ഹാസ് ഹാപ്പൻഡ് ടുഡേ
എന്താണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്
ദ പ്രാക്ടിക്കൽ പ്രോബ്ലം
പ്രായോഗികമായിട്ടുള്ള പ്രശ്നം
ദ സാത്താൻ ഹാസ് മെയ്ഡ് ഓൾ ഓഫ് അസ് ബിസി
ഇന്ന് സാത്താൻ നമ്മെ എല്ലാവരെയും വളരെയധികം തിരക്കുള്ളവരാക്കി മാറ്റിയിരിക്കുകയാണ്
യെസ് ദാറ്റ്സ് എ ഫാക്ട് ഐ അക്സെപ്റ്റ് വി ഓൾ ഹാവ് ടു അക്സെപ്റ്റ്
അത് ഒരു വസ്തുതയാണ് നാം എല്ലാവരും അംഗീകരിക്കണം ഞാനും അംഗീകരിക്കും
വി ഹാവ് ലിമിറ്റഡ് അവർ ഫെലോഷിപ്പ് ടു സം ഗാദറിംഗ്സ് ദാറ്റ്സ് ഇറ്റ്
നമ്മുടെ ചില കൂടിയുറകളിലേക്ക് മാത്രമായിട്ട് നമ്മുടെ കൂട്ടായ്മയെ നാം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്
സോ We don't believe in membership, we believe in fellowship.
Naam angathathil vishwasikkunnilla marichu naam kootayamayil vishwasikkunnu.
Church is all about togetherness.
Sabha ennu parayunnathu onnichirikkunna allengil orumayude oru anubhavamaanu.
Let me ask a question.
Naan oru chodyam chodikkatte.
Our children, do they long to go for fellowship meetings in their life?
അവരുടെ ജീവിതത്തിൽ കൂട്ടായ്മ യോഗങ്ങൾക്കായിട്ട് കടന്നു പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
Do they have that longing? Suppose on Sunday they come here and they go back.
അവർക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഞായറാഴ്ച വന്നിട്ട് മടങ്ങി പോകുമ്പോൾ
ഡു ദ ലോങ് ഫോർ ദ നെക്സ്റ്റ് സൺഡേ ടു കം അഗൈൻ
അടുത്ത ഞായറാഴ്ച വീണ്ടും വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ
ഓർ ഡു വി ഹാവ് ദാറ്റ് ലോങ്ങിംഗ് വെൻ വി ആർ ഗോയിങ് ടു ഗാദർ അഗൈൻ ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ്
കർത്താവിന്റെ നാമത്തിൽ വീണ്ടും ആ കൂടി വരുന്ന ആ ഒരു മീറ്റിംഗിന് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തേക്കാട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടോ
ഡു വി ഹാവ് ദാറ്റ്
നമുക്കത് നമ്മുടെ ജീവിതത്തിലുണ്ടോ
ഇഫ് ദാറ്റ് ഇസ് ദേർ
അത് ഉണ്ടെങ്കിൽ
യു നോ ദ ബോണ്ടിംഗ് വിൽ ബി സോ സ്ട്രോങ്
നമ്മൾ പരസ്പരമുള്ള ബന്ധം വളരെ ശക്തമായിരിക്കും
ഐ ഗോ ടു ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് കൺവിക്ഷൻ ആൻഡ് ദി അസംബ്ലി ഡിസ്റ്റിങ്ക്റ്റീവ്
നമ്മുടെ സഭ വിശ്വാസ പ്രമാണത്തിന്റെ സവിശേഷതകളിലെ ഏറ്റവും അതിപ്രധാനമായ വേറൊരു കാരണത്തിലേക്ക് ഞാൻ പോകട്ടെ വേറൊരു കാര്യത്തിലേക്ക് ഞാൻ പോകട്ടെ
ദ ലോർഡ്സ് സപ്പർ
കർത്തൃമേശ എന്നുള്ളതാണ് തിരുവത്താഴം എന്നുള്ളതാണ്
യെസ് സോ ഹൗ ഇറ്റ് ഇസ് ഡിസ്റ്റിങ്ക് ഫ്രം അതർ ഗാദറിംഗ്സ്
മറ്റുള്ള കൂടിയുറകളിൽ നിന്നും എങ്ങനെ അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു
ഇറ്റ് ഇസ് ഡിസ്റ്റിങ്ക്ട്
അത് വളരെയധികം വ്യത്യസ്തതയുള്ളതാണ്
There are three mention of Lord's Supper in the synoptic gospels, that is Matthew, Mark and Luke.
മത്തായി മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളിൽ മൂന്ന് പ്രത്യേക തരത്തിൽ ആ കാര്യത്തെ വിശദീകരിച്ചിട്ടുണ്ട്
ഇൻ മാത്യു ചാപ്റ്റർ 26 ഇറ്റ് ഇസ് മെൻഷൻ ദേർ
മത്തായി സുവിശേഷം 26 അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്
മാർക്ക് ചാപ്റ്റർ 14 ഇറ്റ് ഇസ് മെൻഷൻ
മർക്കോസിന് സുവിശേഷം 14 അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്
ആൻഡ് ഇൻ ലൂക്ക് ചാപ്റ്റർ 22
ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയുന്നു
ഓക്കെ ഐ വിൽ കം ടു ദാറ്റ് പോർഷൻ ആൻഡ് എക്സ്പ്ലെയിൻ എസ്പെഷ്യലി ദ പാസേജ് ഇൻ ലൂക്ക്
ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തിലേക്ക് കടന്നു വന്ന് ആ ഭാഗം വിശദീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
ദേർ ആർ ഡിഫറന്റ് നെയിംസ് ഓഫ് ദ ലോർഡ്സ് സപ്പർ
കർത്തൃമേശയ്ക്ക് വിവിധ പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്
ബട്ട് വി ബിലീവ് ഓൺലി ത്രീ നെയിംസ്
നാം എന്നാൽ മൂന്ന് പേരുകളിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ
ദ ഫസ്റ്റ് നെയിം ഇസ് യൂക്കാരിസ്റ്റ് അതുലം
യൂക്കാരിസ്റ്റ് എന്നുള്ള പദമാണ് ഒന്നാമത്തേത്
ഇറ്റ്സ് ഫ്രം ഫസ്റ്റ് കൊരിന്ത്യൻസ് 11:24 ഇറ്റ് മീൻസ് ഗിവിംഗ് താങ്ക്സ്
ഒന്ന് കൊരിന്ത്യ 11 അധ്യായത്തിൽ നിന്നാണ് അതിന്റെ അർത്ഥം നന്ദി പറയുക അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്
സെക്കൻഡ് ഇസ് യുലോജിയ ഇറ്റ് മീൻസ് ബ്ലെസ്സിംഗ്
രണ്ടാമതായിട്ട് യുലോജിയ എന്നുള്ള പദമാണ് അതിന്റെ അർത്ഥം അനുഗ്രഹം എന്നുള്ളതാണ്
തേർഡ് ഇസ് പ്രോസ്ഫോറ ഇറ്റ് മീൻസ് ഓഫറിംഗ്
പ്രോസ്ഫോറ എന്നുള്ളതാണ് മൂന്നാമത്തെ പദം അതിന്റെ അർത്ഥം കൊടുക്കുക എന്നുള്ളതാണ്
ഫോർത്ത് വൺ ഇസ് കമ്മ്യൂണിയൻ ഫ്രോം ഫസ്റ്റ് കൊരിന്ത്യൻസ് 10:16
ഒന്ന് കൊരിന്ത്യ 10 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നിന്നും കൂട്ടായ്മ എന്നുള്ള പദമാണ് അടുത്തതായിട്ടുള്ളത്
ദ ഫിഫ്ത് വൺ ഇസ് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്
അഞ്ചാമതായിട്ട് അപ്പം നുറുക്കൽ എന്നുള്ളതാണ്
നൗ അവർ അസംബ്ലീസ് വി യൂസ് ത്രീ കോമൺ വേർഡ്സ്
മൂന്ന് പൊതുവായിട്ടുള്ള പേരുകളാണ് നമ്മുടെ സഭകളിൽ നാം ഉപയോഗിക്കുന്നത്
വിത്ത് റിഗാർഡ് ടു ലോർഡ്സ് സപ്പർ
കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ
ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്
അപ്പം നുറുക്കുക
റിമെമ്പറൻസ് ഫീസ്റ്റ്
ഓർമ്മയുടെ ശുശ്രൂഷ
ആൻഡ് ലോർഡ്സ് സപ്പർ
കർത്തൃമേശ
ഓക്കെ നൗ വാട്ട് ഷുഡ് ബി അവർ ഔട്ട്ലുക്ക് towards this Lord's Supper
ee kartrumeshayodulla bendathilulla namakkundaagunna allengil namakkundayirikkunna poduvayittulla aa oru gnanam endanu
now this is very important
idu valare pradhanapetta oru karyamaanu
a Christian who is in fellowship he should have three kinds of outlook
ഒരു കൂട്ടായ്മയിലുള്ള ഒരു വിശ്വാസിക്ക് മൂന്ന് പ്രത്യേക തരത്തിലുള്ള ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാട് ഇതിനോടുള്ള ബന്ധത്തിലുണ്ടാകണം
നമ്പർ വൺ
ഒന്നാമതായിട്ട്
ഹി ഷുഡ് ഹാവ് എ ബാക്ക്വേർഡ് ലുക്ക്
തനിക്ക് പുറകോട്ടുള്ള ഒരു നോട്ടം ഉണ്ടാകണം
ഹി ഷുഡ് ലുക്ക് ബാക്ക് ടു ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഓൾസോ ഹിസ് പാസ്റ്റ് കണ്ടീഷൻ
തന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കും അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ചും താൻ തിരിഞ്ഞു നോക്കണം
നമ്പർ ടു
രണ്ടാമതായിട്ട്
ഐ ഷുഡ് ഹാവ് ആൻ ഇൻവേർഡ് ലുക്ക്
എനിക്ക് എന്റെ ഉള്ളിലേക്കുള്ള ഒരു നോട്ടം ഉണ്ടാകണം
ദാറ്റ് ഈസ് സെൽഫ് എക്സാമിനേഷൻ
അതാണ് സ്വയപരിശോധന എന്ന് പറയുന്നത്
നമ്പർ ത്രീ
മൂന്നാമതായിട്ട്
ഐ ഷുഡ് ഓൾസോ ഹാവ് എ ഫോർവേർഡ് ലുക്ക്
എനിക്ക് മുമ്പിലേക്കുള്ള ഒരു നോട്ടം ഉണ്ടാകണം
ദാറ്റ് ഈസ് ആന്റിസിപ്പേഷൻ ഓഫ് ദ സെക്കൻഡ് കമ്മിംഗ് ഓഫ് ക്രൈസ്റ്റ്
കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനോടുള്ള പ്രതീക്ഷയോടുകൂടി നോക്കുന്ന കാര്യമാണത്
ത്രീ കൈൻഡ്സ് ഓഫ് ലുക്ക് ഇൻ റിഗാർഡ്
regard to Lord's Supper.
കർത്തൃമേശയോടുള്ള ബന്ധത്തിലുള്ള മൂന്ന് നോട്ടങ്ങൾ.
Now we may have these three looks.
ഈ മൂന്ന് നോട്ടങ്ങൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് ഉണ്ടാകാം.
But possibly I am making a mistake here.
ഞാൻ ഒരു തെറ്റ് വരുത്തുവാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്.
What is that?
എന്താണത്?
I have these three looks on the day when I come here.
ഞാൻ ഇവിടെ വരുന്ന ആ ദിവസം എനിക്ക് ഈ മൂന്ന് നോട്ടങ്ങൾ ഉണ്ടാകും.
That is unscriptural.
അത് ദൈവവചനത്തിന് അനുസരണമായിട്ടുള്ള കാര്യമല്ല.
I should have these three kinds of look for the whole 6 days of the week.
ഈ ഒരാഴ്ചയുടെ ആറ് ദിവസവും എനിക്ക് ഈ മൂന്ന് നോട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം.
I should not come here and examine myself. No, that is not the place.
ഞാൻ ഇവിടെ വന്നിട്ട് ചോദന ചെയ്യുന്ന ഒരു അനുഭവമല്ല ഉണ്ടാകേണ്ടത്, അതിനുള്ള സ്ഥലമല്ല ഇത്.
This is not the place for confession of your sin.
പാപത്തെ ഏറ്റുപറയുന്ന ഒരു സ്ഥലമല്ല, അതിനുള്ള ഒരു സന്ദർഭമല്ല ഇത്.
There were 6 days to do that.
കഴിഞ്ഞ ആഴ്ചയുടെ ആറ് ദിവസം അതിനായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു.
In that 6 days I have to have these three looks.
ഈ ആറ് ദിവസങ്ങളിലും ഈ മൂന്ന് നോട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം.
Number two mistake which I make.
രണ്ടാമതായിട്ട് ഞാൻ വരുത്തുവാനുള്ള തെറ്റ്.
I start preaching in worship.
ആരാധന യോഗത്തിൽ ഞാൻ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്.
Some of us we teach how to worship.
എങ്ങനെ ആരാധിക്കണം എന്നുള്ളതിനെ കുറിച്ച് നാം പഠിപ്പിക്കാറുണ്ട്.
That is not the time how to worship God.
എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കുവാനുള്ള സമയമല്ലത്.
This is the time of remembrance.
ഓർമ്മയുടെ സമയമാണത്.
You know, we preach in marriage service.
വിവാഹ ശുശ്രൂഷകളിൽ സംസാരിക്കാറുണ്ട്.
Do you think in 15 minutes I get 15 minutes in 15 minutes I'll be able to tell that bride and the groom how to live an exemplary husband family life?
ഈ 15 മിനിറ്റ് സമയത്തിനുള്ളിൽ ആ മണവാട്ടിയോടും മണവാളനോടും അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറഞ്ഞ് അവരെ മനസ്സിലാക്കുവാൻ സാധിക്കുമോ?
That has to be done before.
അത് അതിനു മുമ്പ് നടക്കേണ്ടുന്ന കാര്യമാണ്.
On that day, you know, the elements of Christ should be brought out and should be reminded.
ആ ദിവസം ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ ഔന്നത്യത്തെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടുന്നത്.
I was preaching like this in many marriages.
ഈ നിലയിൽ ഞാൻ പല വിവാഹ ശുശ്രൂഷകളിലും സംസാരിച്ചിട്ടുണ്ട്.
So one appetite came to me.
ഒരിക്കൽ ഒരു അപ്പച്ചൻ എന്റെ അടുക്കൽ വന്നു.
Brother, can you speak something from Ephesians chapter 5?
Ephesians 5 അധ്യായത്തിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കാമോ സഹോദരാ എന്ന് ചോദിച്ചു.
What do you want to listen from Ephesians 5, അപ്പച്ച?
എന്താണ് എഫേസ്യരുടെ 5 അധ്യായത്തിൽ നിന്നും കേൾക്കുവാൻ താല്പര്യമുള്ളത്?
Oh, that submission of the wives. Oh, my goodness.
ആ ഭാര്യ കീഴടങ്ങിയിരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച്.
Below that, Appacha, something else is written. Husbands, love your wife. Oh, yes, that also.
യാ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്, അതും പറയണം.
I said, Appacha, I will definitely say that.
അത് ഞാൻ പറയും, തീർച്ചയായിട്ടും ഞാൻ പറയും.
But that is not the occasion to give them a class on family.
ആ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കാനുള്ള സമയമല്ലത്.
That is not the right occasion. In the same way, worship is not the time for confession and teaching how to worship.
അതുപോലെ തന്നെ ആരാധന സമയത്ത് എങ്ങനെ ആരാധിക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള സമയവുമല്ല.
Now this is remembrance. It's a very solemn sacred time where we remember Christ.
വളരെ പവിത്രമായിട്ട് കർത്താവിനെ ഓർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മയുടെ സമയമാണത്.
Now we are going to enter into a very crucial stage.
നാം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ കടക്കുകയാണ്.
വാട്ട് ഇസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലോർഡ്സ് ടേബിൾ ആൻഡ് ലോർഡ്സ് സപ്പർ?
എന്താണ് കർത്താവിന്റെ മേശയും കർത്താവിന്റെ അത്താഴവും തമ്മിലുള്ള വ്യത്യാസം?
സോ ലെറ്റ്സ് റീഡ് ഫസ്റ്റ് ഫിലിപ്പിയൻസ് 1:10.
ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം.
Somebody please help us in reading 1:10. But that's it. That you may approve the things that are excellent.
Ningal bhedabhedangale vivejipparaganam.
Okay, now there are certain things that are common, but they are still distinct.
Chela karyangal poduvayittu namakkunde engilum vyathasthathayulla pala karyangalundu.
Now what is the difference between Lord's table and Lord's supper?
Endana kartavinte mesheyum kartavinte attaalum thammulla vyathasam?
Come to 1 Corinthians chapter 10.
ഒന്ന് കൊരിന്ത്യ 10-ാം അധ്യായത്തിലേക്ക് വരിക.
ഓക്കെ, വേഴ്സ് 21.
21-ാം വാക്യം.
ഓക്കെ,
നിങ്ങൾക്ക്
okay, now what are the common things we are going to see first between these two?
എന്താണ് ഇത് തമ്മിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നാം ആദ്യം നോക്കുവാനായിട്ട് പോകുന്നത്?
Both describe the Lord's common ownership.
ഇത് രണ്ടും കർത്താവിന്റെ ഉടമസ്ഥതയെ പൊതുവായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു.
When you come to 1 Corinthians chapter 11,
ഒന്ന് കൊരിന്ത്യ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ,
when the institution of the Lord's Supper is taught,
അവിടെ കർത്തൃമേശയുടെ സ്ഥാപനത്തെ പഠിപ്പിക്കുമ്പോൾ,
Lord's table, Lord's Supper, the ownership belongs to him.
കർത്തൃമേശയും കർത്താവിന്റെ അത്താഴവും, അത് ഇത് രണ്ടും കർത്താവിനുള്ളതാണ്.
Okay, now both speak of the bread and cup.
ഇത് രണ്ടും അപ്പത്തെക്കുറിച്ചും പാനപാത്രത്തെക്കുറിച്ചും പറയുന്നു.
ബോത്ത് ഹാസ് പ്രിവിലേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റി.
ഇതിന് രണ്ടും പദവികളും ഉത്തരവാദിത്തങ്ങളും അടങ്ങിയിട്ടുണ്ട്.
ബട്ട് സ്റ്റിൽ ദേ ആർ ഡിഫറന്റ്.
എന്നാലും ഇത് രണ്ടും വ്യത്യസ്തങ്ങളാണ്.
ഇഫ് ദ ലോർഡ് യൂസസ് എ ഡിഫറന്റ് വേർഡ് ഇൻ കണക്ഷൻ വിത്ത് എ മാറ്റർ, ദെൻ ഇറ്റ് ഈസ് കൺവേഡ് ടു അസ് ഹാവിംഗ് എ ഡിഫറന്റ് ഐഡിയ.
കർത്താവ് ഒരേ കാര്യത്തിന് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് രണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് തരുന്നു എന്നുള്ളതാണ്.
പോസിബിളി ഐ ആം കൺഫ്യൂസിംഗ് വാട്ട് ഈസ് ഹാപ്പനിംഗ്. ലോർഡ് സ്റ്റേബിൾ ആൻഡ് ലോർഡ് സൂപ്പർ ആർ സെയിം, ബട്ട് ദേ ആർ സെയിം ഇൻ സം റെസ്പെക്ട്, ബട്ട് ദേ ആർ ഡിസ്റ്റിങ്ക്.
ഒരു പക്ഷെങ്കിൽ ആശയക്കുഴപ്പം നിങ്ങൾക്ക് ഉണ്ടായേക്കാം, ഇത് രണ്ടും ഒന്നാണ്, ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒന്നാണ്, എന്നാൽ ഇത് പരസ്പരം വ്യത്യസ്തങ്ങളുമാണ്.
Now the Lord's table is there in the Old Testament and New Testament.
പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാണപ്പെടുന്ന ഒന്നാണ് കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്.
We have to go to Malachi.
മലാഖിയുടെ പ്രവചനത്തിലേക്ക് നാം പോകേണ്ടതായിട്ടുണ്ട്.
Chapter 1 verse 7 and 12.
ഒന്നാം അധ്യായത്തിന്റെ 7ഉം 11ഉം വാക്യങ്ങൾ.
Okay, now please read that.
നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ.
Did you read the Lord's table there?
അവിടെ യഹോവയുടെ മേശ എന്ന് നാം കാണുന്നു.
Look at verse 12.
12ാം വാക്യം. നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു, അവന്റെ ഭോജനമായ അതിന്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു.
Now what was the table in the Old Testament?
എന്തായിരുന്നു പഴയ നിയമത്തിൽ കാണപ്പെടുന്ന മേശ?
The table of the Lord for which the priest derived his physical nourishment.
യഹോവയുടെ മേശയിൽ നിന്നായിരുന്നു പുരോഹിതൻ തന്റെ ഭൗമികമായ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾ എടുത്തിരുന്നത്.
Now a certain part of the sacrifice was brought into the altar and that becomes the portion of the priest.
യാഗം അർപ്പിക്കുന്ന യാഗവസ്തുവിന്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് അത് പുരോഹിതന് ഉള്ളതായി തീരുകയും ചെയ്യുന്നു.
In that way the altar becomes the priest's table and that is God's way of providing his provision.
അങ്ങനെ ആ യാഗപീഠം പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ മേശയായി മാറുകയും ദൈവത്തിന്റെ കരുതലിന്റെ സ്ഥാനമായി മാറുകയും ചെയ്യുന്നു.
So that means it was a means in the Old Testament where the priest derived this nourishment and the provision of God.
അങ്ങനെ പഴയ നിയമകാലത്ത് പുരോഹിതന്മാർ തങ്ങളുടെ ശരീരത്തിന്റെ പോഷണത്തിനായിട്ടുള്ള ആഹാരം ലഭിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതൽ അതിനോടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന ഒരു സ്ഥാനമായി യാഗപീഠത്തെ കണ്ടിരുന്നു.
Now when David says in Psalm 23 verse 5
ദാവീദ് 23ാം സങ്കീർത്തനത്തിന്റെ വാക്യത്തിൽ.
Now how does he explain that table there?
എങ്ങനെയാണ് ആ മേശയെ താൻ അവിടെ വിശദീകരിക്കുന്നത്?
Psalm 23 and the verse 5.
23ാം അധ്യായത്തിന്റെ 5ാം വാക്യം.
You prepare a table before me in the presence of my enemy.
എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു.
What is the table talking about?
എന്താണ് ഏത് തരത്തിലുള്ള മേശയെക്കുറിച്ചാണ് താൻ ഇവിടെ പറയുന്നത്?
It is talking about the provision or the fellowship that I enjoy in that table with the Lord.
കർത്താവുമായിട്ട് ആ മേശയിൽ ഞാൻ അനുഭവിക്കുന്ന ആ താനുമായിട്ടുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ തന്റെ കരുതലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
Now what is David talking in this psalm?
എന്താണ് സങ്കീർത്തനത്തിൽ ദാവീദ് ഇവിടെ പറയുന്നത്?
He is saying that Lord's provision is there for all his needs.
എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവത്തിന്റെ കരുതൽ അവിടെ ലഭ്യമാണ് എന്നാണ് താൻ പറയുന്നത്.
Hence the Lord's table means the sum total of all God's provision for his people.
അതിന്റെ അർത്ഥം യഹോവയുടെ മേശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർത്താവിന്റെ മേശ എന്ന് പറയുന്നത് തന്റെ ജനത്തിന് വേണ്ടി താൻ ഒരുക്കുന്ന സർവ കരുതലുകളുടെയും ആകത്തുകയാണ്.
And we can include in this Lord's Supper also.
അവിടെ നമുക്ക് കർത്തൃമേശ കർത്താവിന്റെ അത്താഴത്തെയും ഉൾപ്പെടുത്തുവാൻ കഴിയും.
So table where 1 Corinthians chapter 10 means I am in fellowship with God and because of that fellowship God is sufficient for my needs.
ഒന്ന് കൊരിന്ത്യ 10ാം അധ്യായത്തിൽ കർത്താവിന്റെ മേശ എന്ന് പറയുന്നത് ഞാൻ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കുന്നത് കൊണ്ട് എന്റെ ആവശ്യങ്ങൾക്ക് കർത്താവ് മതിയായവനാണ് എന്നുള്ളതാണ്.
Now Lord's Supper.
ഇനിയും തിരുവത്താഴത്തിലേക്ക് വരിക, കർത്താവിന്റെ അത്താഴത്തിലേക്ക് വരിക.
It is an exclusive ordinance for believers only.
വിശ്വാസികൾക്കായിട്ട് മാത്രം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഷ്ഠാനമാണത്.
Okay, now I would like to make a note here.
ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Reference was made when I was talking in the assembly distinctive class 1.
ഞാൻ സഭയുടെ വിശ്വാസ പ്രമാണത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞ ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി.
That other gatherings also have baptism.
മറ്റുള്ള കൂടിയുള്ളവർക്കും സ്നാനമുണ്ട്.
But what is the distinct part of immersion baptism in the assembly?
എന്താണ് സ്ഥലം സഭകൾ അല്ലെങ്കിൽ സഭകൾ അനുഷ്ഠിക്കുന്ന ആ മുങ്ങൽ മുഴുകൽ സ്നാനത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്തത.
അതർ ഗ്യാദറിംഗ്സ് മേക്ക് ബാപ്റ്റിസം ആസ് എ മോഡ് ഓഫ് ഗെറ്റിംഗ് മെമ്പർഷിപ്പ് ഇൻ ദാറ്റ് ഗ്യാദറിംഗ്.
മറ്റുള്ള കൂടിയൊരുകൾ സ്നാനത്തെ ആ സഭയിലെ അംഗമാക്കി എടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മുഖാന്തരമാക്കി തീർക്കുന്നു.
ബട്ട് അവർ അസംബ്ലി ഡിസ്റ്റിങ്ക്റ്റീവ് ഡസ് നോട്ട് ടീച്ച് ദാറ്റ് ബാപ്റ്റിസം ത്രൂ ബാപ്റ്റിസം യു ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് ദ ചർച്ച്.
എന്നാൽ നമ്മുടെ സവിശേഷത എന്ന് പറയുന്നത് സ്നാനത്താൽ ഒരുവരും ഒരു സഭയുടെ അംഗമായി തീരുന്നില്ല.
ഓക്കെ, നൗ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഗേവ് ടു ഓർഡിനൻസ് ടു ദ ചർച്ച്.
സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു രണ്ട് അനുഷ്ഠാനങ്ങൾ നൽകിയിട്ടുണ്ട്.
നൗ വാട്ട് ഈസ് എൻ ഓർഡിനൻസ്?
എന്താണ് അനുഷ്ഠാനം എന്ന് പറയുന്നത്?
ഓർഡിനൻസ് ഈസ് എൻ ഔട്ട്വേർഡ് ആൻഡ് വിസിബിൾ സിംബോളിക് റൈറ്റ്.
അനുഷ്ഠാനം എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് ആചരിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ആചാരം.
ഇറ്റ് ഇസ് കമാൻഡഡ് ഇൻ ദ ബൈബിൾ ആൻഡ് പ്രാക്ടീസ് ബൈ ദ ചർച്ച്.
അത് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, സ്ഥലം സഭയിൽ അത് ആചരിക്കപ്പെട്ടതായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
വിച്ച് ബ്രിങ്സ് ഔട്ട് എ സെൻട്രൽ ട്രൂത്ത് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്.
അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാനത്തെ, ഒരു കാര്യത്തെ അത് നമുക്ക് ഉയർത്തിക്കാട്ടുന്നു.
നൗ ദേർ ആർ ടു ഓർഡിനൻസ്,
രണ്ട് അനുഷ്ഠാനങ്ങൾ,
ബാപ്റ്റിസം ആൻഡ് ലോർഡ്സ് സപ്പർ,
കർത്താവിന്റെ കർത്തൃമേശയും സ്നാനവും.
ഐ ആം ഗോയിങ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്, പ്ലീസ് ലിസൺ കെയർഫുള്ളി.
ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണമേ.
ഇൻ ബാപ്റ്റിസം വി ഐഡന്റിഫൈ അവർസെൽവ്സ് വിത്ത് ദ ലോർഡ്സ് ഡെത്ത്.
സ്നാനത്തിൽ നാം കർത്താവിന്റെ മരണത്തോട് ഏകീഭവിക്കുന്നു.
ബട്ട് ഇൻ ദ ലോർഡ്സ് സപ്പർ,
എന്നാൽ കർത്തൃമേശയിൽ,
വി പ്രൊക്ലെയിം ദ ലോർഡ്സ് ഡെത്ത്.
കർത്താവിന്റെ മരണത്തെ നാം പ്രസ്താവിക്കുകയാണ്.
നൗ സീ ദ ലിങ്കേജ്. നൗ
ഇവിടെ ഇത് തമ്മിലുള്ള ബന്ധത്തെ നോക്കുക.
ഇൻ ബാപ്റ്റിസം ഐ ഐഡന്റിഫൈ അവർസെൽവ്സ് വിത്ത് ദ ലോർഡ്സ്
ഡെത്ത്. കർത്താവായ യേശുക്രിസ്തുവുമായി അവന്റെ മരണവുമായി ഞാൻ സ്നാനത്തിൽ ഏകീഭവിക്കുന്നു.
ഇൻ ലോർഡ് സപ്പർ,
എന്നാൽ കർത്തൃമേശയിൽ,
ഐ പ്രൊക്ലെയിം ദ ലോർഡ്സ് ഡേ,
കർത്താവിന്റെ മരണത്തെ ഞാൻ പ്രസ്താവിക്കുക.
ബിഫോർ കമ്മിങ് ഇൻ ടു ദ ക്രക്സ് ഓഫ് ദ ഇഷ്യൂ ഓഫ് ദ ടോപ്പിക്,
ഈ വിഷയത്തിന്റെ കേന്ദ്ര സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ ആ കേന്ദ്ര വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്,
ദേർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനൻസ് ആൻഡ് സാക്രമെന്റ്.
അനുഷ്ഠാനവും അതുപോലെ തന്നെ കൂദാശയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ടു.
ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ നാം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം.
സാക്രമെന്റ് വേർഡ് ഇസ് നോട്ട് ദെയർ ഇൻ ദ ബൈബിൾ.
കൂദാശ എന്ന് പറയുന്ന ഒരു കാര്യം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
ദെർ ആർ സെവൻ sacraments for the Roman Catholic Church.
Roman Catholic പള്ളിക്ക് ഏഴ് കൂദാശകൾ നൽകപ്പെട്ടിട്ടുണ്ട്.
നമ്പർ വൺ ഓർഡിനേഷൻ,
ഒന്നാമതായിട്ട് അവരെ അഭിഷേകം ചെയ്യുക.
നമ്പർ ടു കൺഫർമേഷൻ,
രണ്ടാമതായിട്ട് അവരെ സ്ഥിരീകരിക്കുക.
നമ്പർ ത്രീ മാട്രിമോണി,
അവർക്ക് മൂന്നാമതായിട്ട് വിവാഹം എന്നുള്ള ഒരു കൂദാശയാണ്.
നമ്പർ ഫോർ എക്സ്ട്രീം അങ്ഷൻ,
അതായത് അവർക്ക് ലഭിക്കുന്ന പ്രത്യേകമായിട്ടുള്ള അഭിഷേകമാണ് പിന്നീടുള്ള കൂദാശ.
നമ്പർ ഫൈവ് പെനൻസ്,
പിന്നീടുള്ളത് അവരുടെ കുംഭസാരമാണ്.
സിക്സ് ഇസ് ഇൻഫന്റ് ബാപ്റ്റിസം,
ആറാമതായിട്ടുള്ളത് ശിശുസ്നാനമാണ്.
ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ ഹോളി കമ്മ്യൂണിയൻ ദാറ്റ് ദേ ഡു.
അവസാനമായിട്ട് അവർക്ക് നൽകുന്ന ആ തിരുവത്താഴം അല്ലെങ്കിൽ ആ തിരുക്കർമ്മം അല്ലെങ്കിൽ അവരെ അതിന്റെ അംഗങ്ങളാക്കി തീർക്കാനുള്ളതാണ്.
ബട്ട്
എന്നാൽ
അസംബ്ലി ഡിസ്റ്റിങ്ക്റ്റീവ്സ് വി ഹാവ് ഓൺലി ടു ഓർഡിനൻസ്.
എന്നാൽ സഭാ സവിശേഷതയിൽ നമുക്ക് രണ്ട് അനുഷ്ഠാനങ്ങൾ മാത്രമേ ഉള്ളൂ.
ബാപ്റ്റിസം ആൻഡ് ദ ലോർഡ് സപ്പർ,
സ്നാനവും കർത്തൃമേശയും.
ബാപ്റ്റിസം ഇസ് ടേക്കൻ ബൈ ദോസ് ഹു ഹാവ് പ്രൊഫസ്ഡ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്,
കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെ അംഗീകരിച്ചവർ അല്ലെങ്കിൽ അതിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളവർ അനുഷ്ഠിക്കുന്നതാണ് സ്നാനം.
ഇറ്റ് ഇസ് വൺസ് ഫോർ ഓൾ ആക്ട് ഓഫ് ഒബീഡിയൻസ് ബിക്കോസ് ഓഫ് അവർ ഐഡന്റിഫിക്കേഷൻ വിത്ത് ക്രൈസ്റ്റ്.
കർത്താവായ യേശുക്രിസ്തുവുമായി നാം ഏകീഭവിക്കുന്നതിന്റെ അടയാളമായി ഒരിക്കലായിട്ട് എന്നേക്കുമായി ചെയ്യുന്ന ഒരു കാര്യം.
ദ ലോർഡ് സപ്പർ ഇൻ കോൺട്രാസ്റ്റ് ഇസ് ടു ബി ഒബ്സർവ്ഡ് റിപ്പീറ്റഡ്ലി വൺസ് എ വീക്ക് ആസ് ഇറ്റ് ഈസ് എ റിമെംബ്രൻസ് ഫീസ്റ്റ്.
എന്നാൽ കർത്തൃമേശ എന്ന് പറയുന്നത് അതിന് വിരുദ്ധമായിട്ട് എല്ലാ ആഴ്ചയും നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഓർക്കുന്നതിനായി ആചരിക്കുന്ന ഒരു കാര്യം.
ബാപ്റ്റിസം ഈസ് എൻ ഇൻഡിവിജ്വൽ ആക്ട്,
സ്നാനം എന്ന് പറയുന്ന വ്യക്തിപരമായി ചെയ്യുന്നതാണെങ്കിൽ
ലോർഡ് സപ്പർ ഇസ് എ കോർപ്പറേറ്റ് ആക്ട് ഡൺ ഇൻ ദ ലോക്കൽ അസംബ്ലി.
കർത്തൃമേശ എന്ന് പറയുന്ന സഭയായി സ്ഥലം സഭകൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന കാര്യമാണ്.
ഓക്കെ, ഇഫ് സംബഡി ക്വസ്റ്റ്യൻസ് us, why do you believe in these two only?
ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ അത് എന്താണെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ,
do you have an answer?
അതിനൊരു കൊടുക്കുവാനൊരു ഉത്തരം നമ്മുടെ കയ്യിലുണ്ടോ?
On one side we have seven sacraments.
ഒരു ഭാഗത്ത് നമുക്ക് ഏഴ് കൂദാശകളുണ്ട്.
And other side we have two.
മറ്റേ വശത്ത് നമുക്ക് രണ്ടേ ഉള്ളൂ.
ഹൗ ഡു വി നോ ദിസ് ഇസ് റോങ് ഓർ ദിസ് ഇസ് റൈറ്റ് ഓർ ദിസ് ഇസ് റൈറ്റ് ഓർ ദിസ് ഇസ് റോങ്?
ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമ്മൾ എങ്ങനെ അറിയും?
യു ഹാവ് ടു പുട്ട് ദീസ് ടു ഇൻ ടു ത്രീ ടെസ്റ്റ്.
മൂന്ന് പ്രത്യേകമായ പരീക്ഷകളിൽ കൂടി നാം ഇതിനെ കടത്തിവിടേണ്ടതായിട്ടുണ്ട്.
നമ്പർ വൺ,
ഒന്നാമതായിട്ട്,
വാസ് ഇറ്റ് കമാൻഡഡ് ബൈ ദ ലോർഡ് ആസ് റിവീൽഡ് ഇൻ ദ ഫോർ ഗോസ്പെൽസ്?
നാല് സുവിശേഷങ്ങളിലായി കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങൾ?
ഓക്കെ, പുട്ട് ദ സെവൻ തിങ്സ് ഇൻ ദ ഫോർ ഗോസ്പെൽസ്. ഇഫ് യു ഡോണ്ട് ഫൈൻഡ് ഇറ്റ് ഇസ് wrong.
ഈ ഏഴ് കാര്യങ്ങൾ ഈ നാല് സുവിശേഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിച്ച് നോക്കുക, അവിടെ നാം കാണുന്നില്ല എങ്കിൽ അത് തെറ്റാണ്.
Then put baptism and Lord's Supper in the four gospels. If it is there, it is right.
അതിന്റെ അതിനുശേഷം ഈ സ്നാനത്തെയും കർത്തൃമേശയും ഈ നാല് സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കുക, അവിടെ അത് കാണപ്പെടുന്നുവെങ്കിൽ അത് ശരിയാണ്.
Number two.
രണ്ടാമത്,
are these ordinances practiced in the early church?
ഈ അനുഷ്ഠാനങ്ങൾ ആദിമ സഭ ആചരിച്ചിട്ടുണ്ടോ?
Where are those seven sacraments in the early church? No.
ഈ ഏഴ് കൂദാശകൾ ആദിമ സഭയിൽ ആചരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല.
But baptism and Lord's Supper was there.
എന്നാൽ സ്നാനവും കർത്തൃമേശ അവിടെ ഉണ്ടായിരുന്നു.
Number three.
മൂന്നാമതായിട്ട്,
is its spiritual significance expounded clearly in the epistles by Paul?
ഈ ആത്മീയമായ സത്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ കൂടി വിശദീകരിച്ചിട്ടുണ്ടോ?
Yes.
ഉണ്ട്.
If that is the case,
അത് അങ്ങനെയാണെങ്കിൽ,
that means baptism and Lord's Supper is scriptural.
സ്നാനവും കർത്തൃമേശയും ദൈവവചനത്തിന് അടിസ്ഥാനമാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
Now we have a question.
നമുക്കിപ്പോൾ ചോദ്യമുണ്ട്.
Can we allow a person to take part in the Lord's Supper who has not taken baptism?
സ്നാനപ്പെടാത്ത ഒരാളെ കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കാൻ നമുക്ക് അനുവദിക്കാമോ?
Oh, that's a difficult question.
അതൊരു പ്രയാസമേറിയ ഒരു ചോദ്യമാണ്.
Now there is no direct verse in the Bible that you cannot allow.
അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം വേദപുസ്തകത്തിൽ നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല.
We have a practice in the word of God in the early church, Acts chapter 2. They were saved, baptized, and then they broke the bread.
എന്നാൽ പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ അവിടെ വിശ്വസിച്ചവർ സ്നാനമേറ്റ ശേഷം അവർ മേശ ആചരിച്ചു എന്നുള്ള ഒരു പരിചയം അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് നമുക്ക് കാണുവാൻ കഴിയുന്നു.
That is why we say that those who are baptized, they are only supposed to take part from the Lord's table.
അതുകൊണ്ടാണ് സ്നാനപ്പെട്ടവർ മാത്രമേ മേശയിൽ നിന്ന് പങ്കെടുക്കാവൂ എന്ന് നാം നിഷ്കർഷിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലായോ?
വി കനോട്ട് ഹാവ് എൻ എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ് സേ നോ ദോസ് ഹൂ ആർ ബാപ്റ്റൈസ്ഡ് ഓൺലി കാൻ ടേക്ക് പാർട്ട്.
സ്നാനപ്പെട്ടവർ മാത്രമേ മേശയിൽ നിന്ന് പങ്കെടുക്കാവൂ എന്ന് തീർത്തു പറയാനായിട്ട് നമുക്ക് കഴിയില്ല.
There are four things regarding this Lord's Supper.
കർത്തൃമേശയെ കുറിച്ചുള്ള നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്.
Number one.
ഒന്നാമതായിട്ട്,
the simplicity of this institution.
ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും എളിമത്വം അല്ലെങ്കിൽ അതിന്റെ ലാഘവത്വം.
On a simple table, wooden table like this.
ഇതുപോലെയുള്ള ഒരു തടി മേശയിൽ,
bare with a white cloth on it.
അതിന്റെ പുറത്തൊരു വെള്ള തുണി വിരിച്ചിട്ട്,
there is kept a loaf of bread and a cup of wine clinging God's presence.
കർത്താവിന്റെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്ന അപ്പത്തെയും ആ പാനപാത്രത്തിന്റെ കപ്പുകളെയും അവിടെ വെച്ചിരിക്കുക.
The family of believers, they gather to praise, to worship and break bread on the first day of the week.
ദൈവമക്കളുടെ കുടുംബമാകുന്ന സഭ കൂടി വന്നിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവനെ ഓർക്കുകയും ചെയ്യുന്നു.
It is the simplicity that attracts in this institution.
ഈ സ്ഥാപനത്തിലുള്ള ആ എളിമത്വം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ആ സാധാരണത്വം ലാഘവത്വം അത് നമ്മെ ഏവരെയും ആകർഷിക്കുന്നു.
Now there are three views. Now
ഇതിനെക്കുറിച്ച് മൂന്ന് കാഴ്ചപ്പാടുകളുണ്ട്.
റോമൻ കാത്തോലിക് ഡോക്ടറിൻ ടീച്ചേഴ്സ് ദാറ്റ്
റോമൻ കത്തോലിക്കരുടെ ഉപദേശം പഠിപ്പിക്കുന്നത്,
ട്രാൻസബ്സ്റ്റാൻറ്റിയേഷൻ മീൻസ് ദ ബ്രെഡ് ആൻഡ് വൈൻ ബിക്കം ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്.
വസ്തുമാറ്റം, അതായത് ഈ കർത്തൃമേശയിൽ ഉപയോഗിക്കുന്ന അപ്പവും പാനപാത്രവും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്നുള്ള പഠിപ്പിക്കൽ.
നോ, വാട്ട് ഇസ് ദ ഡേഞ്ചർ ഇൻ ദാറ്റ് ഡോക്ടറിൻ?
എന്താണ് ആ പഠിപ്പിക്കലിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അപകടം?
നോ, ദേ ടീച്ച് ദാറ്റ് ഇഫ് യു ടേക്ക് പാർട്ട് യു വിൽ ഗെറ്റ് ഗ്രേസ്.
നിങ്ങൾ ആ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് കൃപ ലഭിക്കും എന്നവർ പഠിപ്പിക്കുന്നു.
ഓർ ഇൻ പ്ലെയിൻ ലാംഗ്വേജ് ഫോർഗിവ്നെസ് ഓഫ് സിൻ.
അതിന്റെ അർത്ഥം ലളിതമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുമെന്നാണ് അതിന്റെ അർത്ഥം.
ഓക്കെ, ദാറ്റ് ഈസ് അൺസ്ക്രിപ്ച്വറൽ.
അത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്.
ഓക്കെ, ദെൻ വി ഹാവ് ദി കോൺസബ്സ്റ്റാൻറ്റിയേഷൻ, ദാറ്റ് ഈസ് ദ ലൂത്തറൻ വ്യൂ.
രണ്ടാമതായിട്ട് നമുക്കുള്ള ലൂതറൻ കൂട്ടർ വെച്ചുപിടിക്കുന്ന സഹവർത്തിത്വം എന്നുള്ള ഒരു പ്രത്യേകമായ ഉപദേശം.
വാട്ട് ഈ ടീച്ചേഴ്സ്,
അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ,
ഇറ്റ് ഈസ് ദ ബ്രെഡ് ആൻഡ് വൈൻ റിമെയിൻ ആസ് സെയിം.
അപ്പവും പാനപാത്രവും അതുപോലെ തന്നെ അവിടെ ഇരിക്കും.
ബട്ട് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഇസ് ദെയർ ഇൻ ദാറ്റ് എലിമെന്റ്.
എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെയും ശരീരത്തിന്റെയും സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യം അതിലുണ്ട് എന്നുള്ളതാണ്.
ദ തേർഡ് വ്യൂ ഇസ് ദ റിഫോംഡ് വ്യൂ ബൈ ജോൺ കാൽവിൻ.
ജോൺ കാൽവിന്റെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അതൊരു നവോത്ഥാനക്കാരുടെ കാഴ്ചപ്പാടായിരുന്നു.
ഓക്കെ, നൗ വാട്ട് ഹി സേസ് ഇസ് ദാറ്റ് ദോ ക്രൈസ്റ്റ് ഇസ് ഇൻ ഹെവൻ, ദ ഹോളി സ്പിരിറ്റ് യുണൈറ്റ്സ് ഇറ്റ് വിത്ത് ദ ബ്രെഡ് ആൻഡ് വൈൻ. ഇൻ അദർ വേർഡ്, Christ transfuses his life in us when we take part.
അതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലായിരിക്കുന്നുവെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈ അപ്പത്തിലേക്കും പാനപാത്രത്തിലേക്കും കർത്താവിന്റെ ജീവൻ അവൻ സജീവിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് താൻ പകരുന്നു എന്നുള്ളതാണ്.
These three views are contrary to the scripture.
ഇത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പഠിപ്പിക്കലുകളാണ് ഈ മൂന്ന് പഠിപ്പിക്കലുകൾ.
I am surprised how come Martin Luther went into that consubstantiation theory.
എങ്ങനെ മാർട്ടിൻ ലൂതർക്ക് ആ സഹവർത്തിത്വം എന്നുള്ള ആ ഒരു പഠിപ്പിക്കലിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞുവെന്ന് ഞാൻ അതിശയിക്കുക.
In all these three views,
ഈ മൂന്ന് കാഴ്ചപ്പാടുകൾ നാം നോക്കുമ്പോൾ,
the mass, they believe that if I take part, I will get the grace or the forgiveness.
ഇതിൽ പങ്കെടുത്താൽ എനിക്ക് പാപത്തിന്റെ മോചനം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവർ.
But what we believe,
എന്നാൽ എന്താണ് നാം വിശ്വസിക്കുന്നത്?
ബിക്കോസ് ഐ ഹാവ് റിസീവ്ഡ് ഗ്രേസ് ആൻഡ് ഹെൻസ് ഐ ടേക്ക് പാർട്ട്.
എനിക്ക് കൃപ ലഭിച്ചത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പങ്കെടുക്കുന്നു.
പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് സ്തോത്രം.
വി ഹാവ് കെപ്റ്റ് ഓൾ ദ പ്രൈസ് ദി ലോർഡ് ആൻഡ് ഹല്ലേലൂയ ടു ഗോ ടു ഹെവൻ ആൻഡ് സേ റൈറ്റ്. പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. Yes, I have received grace, that's why I take part.
എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പങ്കെടുക്കുന്നു.
That is why he said, this do in remembrance of me.
അതുകൊണ്ടാണ് താൻ പറഞ്ഞ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേ.
My time is far going up.
എന്റെ സമയം മുമ്പോട്ട് പോകുന്നുവല്ലോ.
Seven things to remember in Lord's Supper.
കർത്താവിന്റെ മേശയിൽ ഓർക്കുവാനായിട്ട് കർത്തൃമേശയിൽ ഓർക്കുവാനായിട്ട് മൂന്ന് കാര്യങ്ങൾ.
Seven things.
ഏഴ് കാര്യങ്ങൾ.
Remember his name.
അവന്റെ പേരിനെ ഓർക്കുക.
Remember his works.
അവന്റെ പ്രവർത്തികളെ ഓർക്കുക.
Remember his love.
അവന്റെ സ്നേഹത്തെ ഓർക്കുക.
Remember his affliction.
അവന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുക.
Remember his exaltation.
അവന്റെ ഉയർച്ചയെ ഔന്നത്യത്തെ ഓർക്കുക.
Remember his mercy.
അവന്റെ കരുണയെ ഓർക്കുക.
Remember his word.
അവന്റെ വാക്കുകളെ ഓർക്കുക.
Oh, may God help us to do that in its sacredness, in its holiness, and with all fear and trembling as we gather on the first day of the week to worship him.
നാം ആഴ്ചയോട്ടത്തിന്റെ ഒന്നാം ദിവസം കടന്നു വരുമ്പോൾ അതിന്റേതായിട്ടുള്ള എല്ലാ പവിത്രതയിലും എല്ലാ ഭക്തിയാദരവോടും കൂടി ഈ കാര്യം അനുഷ്ഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
Fifth assembly distinctive.
അഞ്ചാമതായിട്ടുള്ള സഭ വിശ്വാസ പ്രമാണത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്,
we don't believe in clergy system and laity system.
നാം പട്ടത്തിലും അതുപോലെ തന്നെ അൽമേയ ശുശ്രൂഷക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആ ഒരു വിവേചനത്തിൽ വിശ്വസിക്കുന്നില്ല.
We all are very clear about it.
നമുക്ക് ഏവർക്കും അതറിയാവുന്ന കാര്യമാണ്.
We don't have an ordained clergyman.
നമുക്ക് ഒരു പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിത വർഗമില്ല.
And but we believe according to 1 Peter chapter 2 verse 9.
എന്നാൽ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ,
we are all made as holy priesthood people.
എന്നാൽ നാം എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനാൽ പുരോഹിതന്മാരാക്കപ്പെട്ടവരാണ്.
So the division of God's people into in the present age as clergy and laity,
എന്നാൽ ദൈവത്തിന്റെ ജനത്തെ ഈ വർത്തമാന കാലത്തെ പുരോഹിത വർഗമെന്നും സാധാരണക്കാരനും എന്ന് വിഭജിക്കുന്ന വിഭജനം,
it is contrary to the New Testament teaching.
പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കലുകൾക്ക് വിപരീതമാണ്.
That is why we don't use the word reverend before the Lord's servant's name.
അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസന്മാരുടെ പേരിന് മുമ്പ് reverend എന്നുള്ള പേര് നാം ഉപയോഗിക്കാത്തത്.
I'm just passing through now. Next one.
അടുത്തതായിട്ട്
സിക്സ്ത് വൺ,
ആറാമത്തേത്,
ദ പ്ലേസ് ഓഫ് വുമൻ ഇൻ ദി അസംബ്ലി,
സഹോദരിമാരുടെ സ്ഥലം സഭകളിലുള്ള സ്ഥാനം.
ഓ, നൗ ദേ ആർ ഓൾ ലിസണിംഗ്. ത്രീ തിങ്സ്,
മൂന്ന് കാര്യങ്ങൾ.
Their service, number one.
ഒന്നാമതായിട്ട് അവരുടെ ശുശ്രൂഷ.
Their silence.
അവരുടെ നിശബ്ദത.
Their subjection.
അവരുടെ കീഴടങ്ങൽ.
Okay, now the Bible is very clear.
ദൈവവചനം വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ.
I would put forth the biblical view, not my view.
ഞാൻ ദൈവവചനത്തിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്താം, എന്റെ കാഴ്ചപ്പാടല്ല.
Now listen carefully.
വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക.
This is creating a lot of problems among us.
നമ്മളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണിത്.
It need not be done actually.
അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട ഒരു വിഷയമല്ലിത്.
The Bible is very clear. Why should we put our brain in interpreting those words?
ദൈവവചനം അക്കാര്യത്തിൽ വളരെ വ്യക്തത നൽകുന്നത് കൊണ്ട് നമ്മുടെ ബുദ്ധി അക്കാര്യത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
As far as sisters are concerned,
സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം,
their attendance is important.
അവരുടെ സാന്നിധ്യം വളരെയധികം അത്യാവശ്യമാണ്.
If they don't come,
അവർ വന്നില്ല എങ്കിൽ,
this side will be empty.
ഈ ഭാഗം ശൂന്യമായിരിക്കും.
Okay, number two.
രണ്ടാമതായിട്ട്,
they are good in financial support.
സാമ്പത്തികമായി സഹായിക്കുന്നതിൽ അവർ വളരെ നല്ലവരാണ്.
And they are excellent in prayer. Number three.
അവർ പ്രാർത്ഥിക്കുന്നതിൽ അവർ മുമ്പിട്ട് നിൽക്കുന്നവരാണ്.
They are useful in children's ministry.
കുട്ടികളുടെ ശുശ്രൂഷയിൽ അവർ വളരെയധികം ഉപയോഗമുള്ളവരാണ്.
They can exercise their spiritual gifts amongst the sisters by doing Bible study.
സഹോദരിമാരുടെ കൂടിയിരുവുകളിൽ ദൈവവചനം പഠിപ്പിക്കുന്നതിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ അവർക്ക് കഴിയുന്നു.
We have a verse for that.
അതിന് നമുക്കൊരു ദൈവവചനമുണ്ട്.
Instrumental in social activities inside the assembly.
സഭയിലെ മറ്റ് സാമൂഹികമായിട്ടുള്ള മറ്റ് സഭ അംഗങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ അവർക്ക് കഴിയുന്നു.
And the visitation ministry that they can do.
അവർക്ക് മറ്റുള്ളവരെ സന്ദർശിക്കുവാനുള്ള ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും.
What is the explicit verse that Paul says about sisters?
സഹോദരിമാരെ കുറിച്ച് പൗലോസ് പറയുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള വാക്യം ഏതാണ്?
1 Corinthians 14 and verse 34-35.
ഒന്ന് കൊരിന്ത്യ 14-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ.
യെസ്. Now, women are commanded to maintain silence as the scripture is very clear.
ദൈവ വചനത്തിൽ സഹോദരിമാർ സഭയിൽ മിണ്ടാതെ ഇരിക്കണം എന്നുള്ളത് നിശബ്ദമായി ഇരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു.
Somebody other day made a statement like this.
ഒരാള് ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി.
See, if we say that they cannot open their mouth at all at any level,
ഒരു തലത്തിലും അവർക്ക് സംസാരിക്കാനുള്ള അനുവാദമില്ല എങ്കിൽ,
the one who said is a very good Bible teacher,
valare nallayitte devane padipikkunna oral aanengile parnathu,
he asked me a question like this,
ennod ingane chodichu,
Moni, do you think then God has given the spiritual gifts only to men?
ദൈവം ആത്മീയവരം കൃപാവരം പുരുഷന്മാർക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ,
ഐ സ്റ്റാർട്ട് തിങ്കിങ് ഐ ഡിഡ് നോട്ട് ഹാവ് ആൻ ആൻസർ അറ്റ് ദാറ്റ് ടൈം.
ആ സമയത്ത് കൊടുക്കുവാൻ ഒരു ഉത്തരം എന്റെ ഭാഗത്തില്ലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു.
ഇഫ് വി സേ ദാറ്റ് ഗിഫ്റ്റ്സ് ആർ ഓൺലി ഫോർ മെൻ,
കൃപാവരങ്ങൾ പുരുഷന്മാർക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത് നാം പറയുന്നുവെങ്കിൽ,
then according to 1 Corinthians chapter 12 verse 13 the doctrine itself is twisted.
1 കൊരിന്ത്യ 12 അധ്യായത്തിന്റെ 13 വാക്യത്തിലെ ഉപദേശം തന്നെ തിരിഞ്ഞുപോയി.
Did you get that?
അത് മനസ്സിലായോ?
So that means sisters have spiritual gifts to be used in the sphere of women's sisters meeting.
അതിന്റെ അർത്ഥം സഹോദരിമാർക്കും കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അത് അവർക്ക് ഉപയോഗിക്കുവാൻ സഹോദരിമാരുടെ കൂടിയൊരുവളാകുന്ന സ്ഥലങ്ങളുണ്ട്.
We have the scriptural evidence in the form of Aquila and Priscilla.
അക്വിലാവിന്റെയും പ്രിസില്ലയുടെയും ഉദാഹരണത്തിലൂടെ നമുക്ക് അതിനുള്ള ഒരു മുൻപരിചയം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
We have a long list in the book of in the epistle of Romans chapter 16.
റോമാലേഖ 16 അധ്യായത്തിൽ സഹോദരിമാരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണുവാൻ കഴിയുന്നു.
Now in leadership position in church gathering the sisters are to be silent.
എന്നാൽ സഭാ നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ സഹോദരിമാർ നിശബ്ദമായിട്ടിരിക്കണം.
ഓക്കെ, now turn to Acts 18 verse 26.
പ്രവൃത്തിയുടെ പുസ്തകം 18 അധ്യായത്തിന്റെ 26 വാക്യത്തിലേക്ക് കടന്നു വരാം.
There we see about this couple Aquila and Priscilla, what they do.
അവിടെ നമുക്ക് അക്വിലാവിനെയും പ്രിസില്ലയെയും കാണുവാനായിട്ട് കഴിയുന്നു. അവരെന്താണ് അവിടെ ചെയ്യുന്നത്?
This is about Apollos.
ഇത് അപ്പല്ലോസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
ഹൗ അക്വില ആൻഡ് പ്രിസില്ല ബ്രോട്ട് അപ്പല്ലോസ് ടു ദ റൈറ്റ് ട്രാക്ക്.
എങ്ങനെയാണ് അക്വിലാവും പ്രിസില്ലയും ചേർന്ന് ഈ അപ്പല്ലോസിനെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവന്നത്?
കം ടു ടൈറ്റസ് നൗ.
തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരിക.
ചാപ്റ്റർ 2
രണ്ടാം അധ്യായം
വേഴ്സ് 3 ആൻഡ് 4.
മൂന്നും നാലും വാക്യങ്ങൾ. ഒന്ന് തിമോത്തിയോസ് രണ്ടാം അധ്യായം
ഉണ്ടല്ലോ. Yeah, Titus 2, 3 and 4 is the same. Yeah, Titus 2, 3 and 4 say, I think it was wrongly read. The older women likewise, they may be reverent in behavior, not slanderers, not given to much wine, teachers of what? Good things. That they are admonishing. To whom to teach? It is written there.
Yeah.
The young women.
വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാർത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്തിയും ഉള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടത് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം.
Now there is a verse that is understood wrongly, that is Galatians 3:28. Now
ഗലാത്യരേഖ 3 അധ്യായത്തിന്റെ 28 വാക്യമാണ് തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വാക്യം.
There the context is different.
അവിടത്തെ പശ്ചാത്തലം വ്യത്യസ്തമാണ്.
ഓക്കെ,
അത് യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ.
Those who are women empowerment people, they take this quote this verse wrongly.
ഈ സ്ത്രീകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ഉയർത്തി കാട്ടുന്നവർ പറയുന്ന വാക്യം ഇതാണ്. ഇത് തെറ്റായ നിലയിൽ അവർ കോട്ട് ചെയ്യുക.
There is neither male or female.
ആണും പെണ്ണും എന്നില്ല.
That means in God's plan there is an order.
ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു ക്രമമുണ്ട്.
See, if there is an order in Trinity, God the God and the Son Jesus Christ and the Holy Spirit,
trithathil oru kramam undu, pidavutran parishuddhaatmav ennu oru kramam undu engil,
in creation also there is an order,
srishtiyilum aa nilayil oru kramam undu,
in the family there is an order,
kudumbathilum angane oru kramam undu,
in the assembly also there is an order,
sabhayilum angane oru kramam undu.
Now why can't we understand it? So simple,
adu valare lelithamaayittulla oru karyamaanu, endukondu adu namukku manasilakkuvan buddhimuttundu.
Now when it is written there nor male or female,
aanum pennum ennilla ennu ezhuthirikkunnathu,
what is the context here?
Endaanu avadathe pachathilam?
The context is about sonship as well as positional sonship is concerned in salvation.
രക്ഷയിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പുത്രത്വം, അതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
God does not distinguish in that.
ആ കാര്യത്തിൽ ദൈവത്തിന് വിവേചനമില്ല.
That means,
അതിന്റെ അർത്ഥം,
I come to the statement which I made.
ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്താവനയിലേക്ക് വരട്ടെ.
If men they receive Holy Spirit, sisters also receive Holy Spirit.
പുരുഷന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട്.
In that there is no male or female distinction.
ആ കാര്യത്തിൽ സ്ത്രീയെന്നും പുരുഷനെന്നും ഉള്ള വിവേചനമില്ല.
See, that is the context here.
അതാണ് ഇവിടത്തെ പശ്ചാത്തലം.
Without understanding the context, we interpret the Bible.
പശ്ചാത്തലം മനസ്സിലാകാതെ ദൈവവചനം വിശദീകരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്.
So number one, it was their service. Second two, it was their silence.
ഒന്നാമതായിട്ട് അവരുടെ ശുശ്രൂഷ, രണ്ടാമതായിട്ട് അവരുടെ നിശബ്ദത.
Number three, it is subjection.
മൂന്നാമതായിട്ട് അവരുടെ കീഴടങ്ങൽ.
1 Timothy chapter 2 verse 11.
1 തിമോത്തിയോസ് രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം.
Yes, that is the subjection of a woman.
സ്ത്രീ മൗനമായിരുന്ന പൂർണ്ണ അനുസരണത്തോടുകൂടെ പഠിക്കട്ടെ.
God is a God of order.
ദൈവം ക്രമത്തിന്റെ ദൈവമാണ്.
And obedience to his order brings his blessing.
ആ തന്റെ ആ ക്രമത്തിന് അനുസരിച്ച് നാം ഇരിക്കുമ്പോൾ, കീഴടങ്ങിയിരിക്കുമ്പോൾ അനുഗ്രഹം ഉണ്ടാകുന്നു.
Subjection by force is unscriptural.
ആ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുന്നത് ദൈവവചനത്തിനെതിരാണ്.
Wasn't Christ under subjection?
കർത്താവ് കീഴടങ്ങിയിരുന്നില്ലേ?
Yes, he was subject to the father's will.
പിതാവിന്റെ ഹിതത്തിനായിട്ട് കർത്താവ് കീഴടങ്ങിയിരുന്നു.
നമ്പർ ടു,
രണ്ടാമതായിട്ട്,
subjection is not indicative of an inferiority complex.
ഏതെങ്കിലും തരത്തിലുള്ള അപകർഷതയുടെ ഒരു അടയാളമായിട്ട് കീഴടങ്ങലിരിക്കുന്നില്ല.
Christ being in subjection, he was not inferior to the father.
പിതാവിന് പുത്രനായ ക്രിസ്തു കീഴടങ്ങിയിരുന്നത് കൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ പിതാവിൻ കുറഞ്ഞവനായിരുന്നു ക്രിസ്തു എന്നതിനർത്ഥമില്ല.
And hence this is the biblical interpretation.
ഇത് ദൈവവചനത്തിന്റെ വിശദീകരണമാണ്.
All list a long list in Romans chapter 16, the sisters who helped in ministry.
റോമാലേഖനം 16-ാം അധ്യായത്തിൽ തന്റെ ശുശ്രൂഷയിൽ തന്നെ സഹായിച്ച സഹോദരിമാരുടെ ഒരു നീണ്ട നിര പൗലോസ് വിവരിക്കുന്നുണ്ട്.
But in the church,
എന്നാൽ സഭയിൽ,
scripture forbids for leadership positions.
എന്നാൽ സഹോദരിമാർ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നത് ദൈവവചനം തടയുന്നുണ്ട്.
That is God's order.
അതാണ് ദൈവത്തിന്റെ ക്രമം.
And silence is the command.
നിശബ്ദത പാലിക്കുക എന്നുള്ളത് കൽപ്പനയാണ്.
I have one more thing to say to the sisters.
സഹോദരിമാരോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്.
Because of this teaching,
ഈ പഠിപ്പിക്കലുകളുടെ അടിസ്ഥാനത്തിൽ,
many of us really don't come prepared for worship meetings.
ആരാധനാ യോഗങ്ങൾക്ക് ഒരുക്കത്തോടു കൂടി നമ്മളിൽ പലരും കടന്നു വരാറില്ല.
You understand what I say?
ഞാൻ പറഞ്ഞത് മനസ്സിലായോ?
Definitely your worship is in silence.
നിങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് നിശബ്ദതയോടു കൂടിയാണ്. യാതൊരു തർക്കവുമില്ല.
It honors God.
അത് ദൈവം ആദരിക്കുന്നതാണ്.
But still,
എന്നാൽ,
I have to sit in the presence of God to be a prepared worshipper.
ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇരുന്ന് ഒരുക്കത്തോടുകൂടി ആരാധനയ്ക്കായിട്ട് വരേണ്ടതായിട്ടുണ്ട്.
When I got married,
ഞാൻ വിവാഹിതനായപ്പോൾ,
I saw my wife really not going with a prepared heart.
ഒരുക്കത്തോടു കൂടി അല്ലാതെ എന്റെ ഭാര്യ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ,
I asked her.
ഞാൻ അവളോട് ചോദിച്ചു.
She said, I have never been taught like that.
ആ നിലയിൽ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
She's right.
ശരിയായിരുന്നു, സൗരി പറഞ്ഞു ശരിയായിരുന്നു.
But I said,
ഞാൻ പറഞ്ഞു,
that is not the way to worship.
അങ്ങനെയല്ല ദൈവത്തെ, കർത്താവിനെ ആരാധിക്കേണ്ടത്.
ബി പ്രിപ്പയർഡ് ദ ഹോൾ സിക്സ് വീക്സ്.
ആ ആഴ്ചയുടെ ആറ് ദിവസവും ഒരുക്കമുള്ളവരായിരിക്കണം.
സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്.
കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം.
ഡെഫിനറ്റ്ലി ദേർ ഈസ് ദ കമാൻഡ് ഓഫ് സൈലൻസ് ഫോർ ദി സിസ്റ്റേഴ്സ് ഇൻ ദ ബൈബിൾ.
ദൈവവചനത്തിൽ സ്ത്രീകൾ മൗനമായിരിക്കണം എന്നുള്ള കൽപ്പന നൽകിയിട്ടുണ്ട്.
ബട്ട് ദാറ്റ് വർഷിപ്പ്, സൈലന്റ് ഫുൾ വർഷിപ്പ്, ഗോഡ് It reaches to the heaven like a fragrance in his presence.
Ah kartavin sannidhil sauryapyavasanayi aa nishabdathayodu koodiya aaradhana ettunu ennulladaan.
Let's not take this doctrine for our convenience.
Nammada sauryathinayitte ee upadeshathe namukku upayogikkathirikkam.
It is only my humble advice to my very elderly sisters here and young sisters here.
Ivide irikkunna njan bahumanikkunna prayamulla sauryamarodum prayam kurana sauryamarodum aayittulla ente request aanu.
Come prepared.
ഒരുക്കത്തോടു കൂടി കടന്നു വരിക.
It makes so much of sense to go to worship.
ആരാധനയ്ക്ക് കടന്നു പോകുന്നത് വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു കാര്യമാണ്.
Ravi Zacharias has said a statement like this.
രവി സക്രിയ എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
We don't go to the temple, we carry the temple.
നാം ദൈവാലയത്തിലേക്ക് പോവുകയല്ല, നാം ദൈവാലയം വഹിച്ചുകൊണ്ട് പോവുകയാണ്.
We don't go to the temple on Sunday or Friday. We are taking this temple.
Nam velliyaachiyo nyaraachiyo nam devalayathilekku pogiyalla mariche nam devalayam kondu pogiya.
Now the question is,
ippozhte ivide udikkunna chodyam,
what is the condition of this temple?
Ee devalayathinte avastha endanu?
Yes, in what condition do we take it?
ഏതൊരു അവസ്ഥയിലാണ് ഈ ദേവാലയത്തെ നാം കൊണ്ടുപോകുന്നത്?
Don't do the confession here.
ഇവിടെ വന്നിട്ട് പാപത്തെ ഏറ്റുപറവാനായിട്ട് തുനിയരുത്.
Don't look back here and inward look and forward. This should not be done here.
പുറകോട്ടും അകത്തേക്കും മുമ്പോട്ടും ഇവിടെ വന്നിട്ട് നോക്കുവാനായിട്ട് ഇടയാകരുത്.
It has to be done at home in the presence of the Lord.
ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവ വീട്ടിൽ വെച്ച് അത് ചെയ്യേണ്ട കാര്യമാണ്.
When we sit here,
നാം ഇവിടെ ഇരിക്കുമ്പോൾ,
the heart should be filled with praise and thanksgiving.
നന്ദിയോടെ നമ്മുടെ ഹൃദയം നിറയണം. ദൈവത്തെ സ്തുതിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം.
Overflow like anything.
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് കവിയുന്ന ഒരു അനുഭവം ഉണ്ടാകണം.
As we gather around this Lord's Supper,
നാം ഈ കർത്തൃമേശയ്ക്ക് ചുറ്റുമായിട്ട് തിരുവത്താഴത്തിന് ചുറ്റിപ്പിക്കുമ്പോൾ,
that overflowing should reach heaven in the form of fragrance acceptable as a sweet savor unto the Lord.
ആ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന അനുഭവം ദൈവത്തിന്റെ സന്നിധിയിൽ സുഗ്രാഹ്യമായ ഒരു ആരാധനയായിട്ട് എത്തേണ്ടതായിട്ടുണ്ട്.
What a worship that will be.
അങ്ങനെയുള്ള ആരാധന എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരാധനയായിരിക്കും.
Praise God.
ദൈവം സഹായിക്കും.